ലോസ് ഏഞ്ചൽസിൽ വിദേശ സ്ഥാപനങ്ങൾ നമ്മുടെ നഗരത്തിലേക്ക് അതിക്രമിച്ചു കയറുകയും കഠിനാധ്വാനികളായ ആളുകളിൽ നിന്ന് ജോലികൾ തട്ടിയെടുക്കുകയും നമ്മുടെ തെരുവുകളെ അവരുടെ വീടുകളാക്കുകയും നമ്മുടെ കുട്ടികളെ അപകടത്തിലാക്കുകയും ചെയ്യുന്ന അപകടകരമായ ഒരു പ്രതിസന്ധിയാണ് നമ്മൾ നേരിടുന്നത്. തീർച്ചയായും ഞാൻ സംസാരിക്കുന്നത് റോബോട്ട് ടാക്സികളെക്കുറിച്ചാണ്. മുമ്പ് ഗൂഗിൾ സെൽഫ് ഡ്രൈവിംഗ് കാർ പ്രോജക്ട് എന്നറിയപ്പെട്ടിരുന്ന വൈമോ അല്ലെങ്കിൽ കലാകാരൻ അടുത്തിടെ നഗരത്തിന്റെ മിക്ക ഭാഗങ്ങളിലും സേവനം ആരംഭിച്ചു. എന്റെ അയൽപ്പക്കത്ത് ഇത് അരങ്ങേറ്റം കുറിച്ചപ്പോൾ ഈ തെരുവുകൾ തൽക്ഷണം ഈ കാറുകളാൽ നിറഞ്ഞിരുന്നു. ഒരു ദിവസം ബ്ലോക്കിൽ ചുറ്റിനടക്കുമ്പോൾ ഡ്രൈവറില്ലാത്ത ഒരു കാർ ഞങ്ങൾ തെരുവ് മുറിച്ചുകടക്കുമ്പോൾ ഞങ്ങളെ നോക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആശയക്കുഴപ്പത്തിലായ എന്റെ കുഞ്ഞിനോട് എനിക്ക് വിശദീകരിക്കേണ്ടി വന്നു. വലിയ സാങ്കേതിക വിദ്യകളുടെയും പ്രത്യേകിച്ച് ഓട്ടോമേറ്റഡ് സാങ്കേതിക വിദ്യകളുടെയും മുമ്പ് പൊതു ഇടങ്ങളുടെയും തുടർച്ചയായ കടന്നുകയറ്റം നമുക്കറിയാവുന്ന പൊതു ഇടത്തിന്റെ അവസാനത്തിന്റെ തുടക്കമായി തോന്നുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. എല്ലാ സ്ഥലവും സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതും പ്രവർത്തിപ്പിക്കുന്നതുമായ ഒരു പുതിയ യുഗത്തിലേക്ക് നാം പ്രവേശിക്കുന്നത് പോലെയാണ്. ഇതിലും അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യം റോബോട്ട് ടാക്സികൾ പോലുള്ള കാര്യങ്ങളും ജനാധിപത്യ സംവിധാനങ്ങളെ സ്റ്റാർട്ടപ്പ് ശൈലിയിലുള്ള രാജവാഴ്ചയുടെയും ടെക്നോ ഫ്യൂഡലിസത്തിന്റെയും നരകതുല്യമായ മിശ്രിതം ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്ന ടെക് സ്വേച്ഛാധിപത്യത്തിന്റെ വരാനിരിക്കുന്ന തരംഗവും തമ്മിൽ നേരിട്ടുള്ള ബന്ധമുണ്ട് എന്നതാണ്. വിമോ, ചാറ്റ് GPT പോലുള്ള ഉൽപ്പന്നങ്ങളിൽ നൂതന പരിഹാരങ്ങളായി നമുക്ക് വിൽക്കപ്പെടുന്നവയിൽ ഭൂരിഭാഗവും നിരീക്ഷണത്തിന്റെയും നിയന്ത്രണത്തിന്റെയും പുതിയ സംവിധാനങ്ങളായി മാറാനുള്ള സാധ്യതയുണ്ട്. അവയെല്ലാം ലോകത്തിലെ ഏറ്റവും നിസ്സാരരായ ആളുകൾ പങ്കിടുന്ന ജനാധിപത്യ വിരുദ്ധ ദാർശനിക ദർശനത്താൽ പ്രചോദിതമാണ്. അതിനാൽ ഇന്ന് നമ്മൾ ഇവിടെ എങ്ങനെ എത്തി എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് പിന്നിലെ തത്വചിന്തയും പ്രത്യയ ശാസ്ത്രവും നമുക്ക് ഇപ്പോഴും എങ്ങനെ തിരിച്ചടിക്കാൻ ഒരു ചെറിയ അവസരം ലഭിച്ചേക്കാം എന്നതിനെക്കുറിച്ചും എന്റെ മനസ്സോടെ ജീവിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനായതിനാൽ വളരെ പ്രധാനപ്പെട്ടതും അപകടകരവുമായ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്ന ഒരു വിമോയുടെ പിന്നിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചിത്രീകരിക്കുന്നത്. പക്ഷേ നമ്മൾ അതിലേക്ക് എത്തുമ്പോൾ ആ പാലം കടക്കണം. ഇപ്പോൾ ഈ കാർ പ്രതിനിധീകരിക്കുന്നത് സിലിക്കൺ വാലിയിലെ നവീകരണം, ദൈവത്തിന്റെ രാജ്യത്ത് ജനാധിപത്യത്തിന്റെ ജീർണതയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു വഴിയാണ്. ഇനി ഈ കാര്യങ്ങൾ അത്ര മോശമാകാനുള്ള ഏറ്റവും വ്യക്തമായ ഒരു കാരണത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. മുഴുവൻ സമയ തൊഴിലാളികളെ സ്വതന്ത്ര കോൺട്രാക്ടർമാരാക്കി മാറ്റാനും പിന്നീട് വിവിധ തരത്തിലുള്ള ഓട്ടോമേറ്റഡ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ആ മനുഷ്യ ഗിഗ് തൊഴിലാളികളെ മാറ്റിസ്ഥാപിക്കാനുമുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പദ്ധതിയുടെ പൂർത്തീകരണമാണിത്. ഇതെല്ലാം അസ്ഥിരമായ തൊഴിലാളികളെ തൊഴിൽരഹിതരാക്കി മാറ്റുന്നു. ഇപ്പോൾ ഇതിലേക്കെല്ലാം ഞാൻ ഇപ്പോൾ കടക്കില്ല. പക്ഷേ കുറഞ്ഞത് നിലവിലുള്ള ജോലികൾ നശിപ്പിക്കാനും നിലവിലുള്ള തൊഴിലാളികളെ ചൂഷണം ചെയ്യാനുമുള്ള വഴികൾ സിലിക്കൺ വാലി തുടർന്നും കണ്ടെത്തുന്നത് നല്ലതല്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ AI ഒരിക്കലും യൂട്യൂബ് വീഡിയോകൾ നിർമ്മിക്കാൻ കഴിയില്ല. അതിനാൽ ഞാൻ സുരക്ഷിതനാണ്. അവർക്ക് കഴിയുമെങ്കിലും യൂട്യൂബ് അത് സംഭവിക്കാൻ അനുവദിക്കില്ല. നിങ്ങൾക്കറിയാമോ, അവർ കാര്യങ്ങൾ മോഡറേറ്റ് ചെയ്യും. അതിനാൽ ഏറ്റവും കുറഞ്ഞ പരിശ്രമത്തിൽ നിന്ന് പണം സമ്പാദിക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ നിർമ്മിച്ച ഒരു കൂട്ടം AI സ്ലോ പ്ലാറ്റ്ഫോമിനെ പൂർണ്ണമായും ഏറ്റെടുക്കില്ല. അത് ഒരിക്കലും സംഭവിക്കില്ല. ഇപ്പോൾ സൌന്ദര്യാത്മക തലത്തിൽ ഡ്രൈവറില്ലാ ടാക്സികളും ഡെലിവറി റോബോട്ടുകളും നമ്മുടെ നഗരങ്ങളെ കൂടുതൽ ഡിസ്റ്റോപിയനായി തോന്നിപ്പിക്കുന്നു. കോർപ്പറേറ്റ് ഉടമസ്ഥതയിലുള്ളതും നിയന്ത്രിതവുമായ ഓട്ടോണമസ് വാഹനങ്ങൾ കൂടുതൽ നഗരങ്ങളിൽ പുറത്തിറങ്ങുന്നു. എന്നിരുന്നാലും ഇവിടെ വളരെ സുഖകരമാണെന്ന് പറയാം. സുഖകരമായ ഒരു യാത്ര, ഇതുവരെ ഞാൻ പരാതി പറയുന്നില്ല. നല്ല താപനില, നിഷ്കളങ്കനായിരിക്കാൻ, ഇതെല്ലാം എങ്ങനെ സംഭവിച്ചുവെന്ന് ഞാൻ ചിന്തിക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ആരാണ് ഇത് സംഭവിക്കാൻ അനുവദിച്ചത്? കാരണം സിലിക്കൺ വാലിയിൽ ജോലി ചെയ്യുന്ന ഒരു ചെറിയ കൂട്ടം വ്യക്തികൾ ഇത് മറ്റുള്ളവരുമായി കൂടിയാലോചിക്കാതെ നല്ലതാണെന്ന് തീരുമാനിച്ചതായും പിന്നീട് നമ്മുടെ സംസ്ഥാന പ്രാദേശിക രാഷ്ട്രീയക്കാർ ഞങ്ങളോട് എന്താണ് ചിന്തിക്കുന്നതെന്ന് ചോദിക്കാതെ തന്നെ സിലിക്കൺ വാലിയിലെ ആളുകളുമായി യോജിച്ചുവെന്നും തോന്നുന്നു. ഇപ്പോൾ മനുഷ്യനാമങ്ങളുള്ള ഡെലിവറി റോബോട്ടുകളുമായി നടപ്പാത പങ്കിടാനും ഓട്ടോമേറ്റഡ് സ്നിച്ചുകളായ കാറുകൾ നമ്മുടെ റോഡുകളിൽ ഉപയോഗിക്കാനും ഞങ്ങൾ നിർബന്ധിതരാകുന്നു. അതിനെക്കുറിച്ച് കുറച്ചുകൂടി. ഏറ്റവും കുറഞ്ഞത് വിമോ പോലുള്ള കമ്പനികൾ തങ്ങളുടെ നഗരങ്ങളിൽ ഇതുപോലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കാൻ അനുവദിക്കുന്നതിലൂടെ സൂചിപ്പിക്കുന്ന ഭൌതികവും അസ്തിത്വപരവുമായ അപകട സാധ്യത ഏറ്റെടുക്കാൻ സമ്മതിക്കുന്നുണ്ടോ എന്ന് വോട്ട് ചെയ്യാൻ നഗരവാസികൾക്ക് കഴിയുന്ന ഒരു ജനാധിപത്യ സംവിധാനമെങ്കിലും ഉണ്ടായിരിക്കണമെന്ന് തോന്നുന്നു. ഇപ്പോൾ ചില സംസ്ഥാനങ്ങൾ ഇത് മുൻകൂട്ടി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ടെക്സാസിൽ 2017 അവർ ഒരു ബിൽ പാസാക്കി. ഭാവിയിൽ പൌരന്മാർക്ക് ഓട്ടോമേറ്റഡ് വാഹനങ്ങൾ ഒഴിവാക്കാനോ അവയിൽ ഇടപെടാനോ ബാലറ്റ് നടപടികൾ മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്ന വ്യവസ്ഥയും ആ ബില്ലിൽ ഉൾപ്പെടുന്നു. ഓ, ചെറിയ തിരിവുകൾ വരുത്തുമ്പോൾ എനിക്കത് ഇഷ്ടമല്ല. ഓ, ഞങ്ങൾ പാതകൾ മാറ്റുകയാണ്. ആദ്യ പാത മാറുകയാണ്. ലോകത്തിലെ ഏറ്റവും തിളക്കമുള്ള മനസ്സുകൾ റോബോട്ട് ടാക്സികൾ ഉപയോഗിച്ച് ലോകത്തെ മാറ്റുന്നിടത്ത് സാങ്കേതിക നവീകരണം എത്രത്തോളം നിരാശാജനകമാണെന്ന് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നു. കൌമാരക്കാർക്ക് കോപ്പിയടി ചെയ്യാൻ കഴിയുന്ന ആപ്പുകൾ നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഒരു സാമൂഹിക സിദ്ധാന്തം PhD തന്റെ പുസ്തകത്തിൽ ടെക്നോളജിക്കൽ റിപ്പബ്ലിക് എഴുതുന്നത് പോലെ ഒരു തലമുറ സ്ഥാപകർ ഉന്നതവും അഭിലാഷവുമായ ലക്ഷ്യത്തിന്റെ വാചാടോപത്തിൽ സ്വയം മൂടിയിരിക്കുന്നു. വാസ്തവത്തിൽ ലോകത്തെ മാറ്റാനുള്ള അവരുടെ റാലി മുറവിളി അമിത ഉപയോഗത്തിൽ നിന്ന് നിർജ്ജീവമായി. പക്ഷേ പലപ്പോഴും വലിയ അളവിൽ മൂലധനം സ്വരൂപിക്കുകയും ആധുനിക ഉപഭോക്താവിനായി ഫോട്ടോ പങ്കിടൽ ആപ്പുകളും ചാറ്റ് ഇന്റർഫേസുകളും നിർമ്മിക്കാൻ വേണ്ടി മാത്രം കഴിവുള്ള എഞ്ചിനീയർമാരുടെ സൈന്യത്തെ നിയമിക്കുകയും ചെയ്തു. അതേ പുസ്തകത്തിൽ ഡേവിഡ് ഗ്രേബർ ഇങ്ങനെ ചോദിക്കുന്നതായി ഈ എഴുത്തുകാരൻ ഉദ്ധരിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, പറക്കുന്ന കാറുകൾ എവിടെയാണ്? ഫോഴ്സ് ഫീൽഡുകൾ, ട്രാക്ടർ ബീമുകൾ, ടെലിപോർട്ടേഷൻ പോഡുകൾ, ആന്റി ഗ്രാവിറ്റി സ്ലെഡുകൾ, ട്രൈക്വാർട്ടറുകൾ, അമർത്യ മരുന്നുകൾ, ചൊവ്വയിലെ കോളനികൾ ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലും അവസാനത്തിലും വളർന്നുവരുന്ന ഏതൊരു കുട്ടിയും ഇപ്പോൾ നിലനിൽക്കുമെന്ന് കരുതുന്ന മറ്റ് എല്ലാ സാങ്കേതിക അത്ഭുതങ്ങളും ഇവിടെയാണ്. ഇടതുപക്ഷത്തുള്ളവർ ഉൾപ്പെടെ പലർക്കും സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ മനുഷ്യരാശിയെ സേവിക്കുകയും പരമ്പരാഗത അധ്വാനത്തിന്റെ പരിധികളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുകയും ചെയ്യും. എന്നാൽ വാസ്തവത്തിൽ സിലിക്കൺ വാലിയുടെ ലക്ഷ്യങ്ങൾക്ക് മാനവികതയെ വളർത്തുന്നതുമായി വലിയ ബന്ധമൊന്നുമില്ല. നമ്മുടെ പണത്തിനും ദാതിക്കും സമയത്തിനും വേണ്ടി ഖനനം ചെയ്യേണ്ട ഉപഭോക്താക്കൾ എന്ന നിലയിൽ നമ്മുടെ പദവി ഉയർത്തുന്നതുമായി വളരെയധികം ബന്ധമുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ അതുകൊണ്ടാണ് സാങ്കേതിക റിപ്പബ്ലിക്കിന്റെ രചയിതാക്കൾ എവിടെയാണ് കാര്യങ്ങൾ തെറ്റിയത് എന്ന് ചോദിക്കുന്നത്. അവരുടെ ഉത്തരങ്ങളിലൊന്ന് നന്മ ലക്ഷ്യമിടുക എന്ന ക്ലാസിക്കൽ ദാർശനിക ചോദ്യം ഞങ്ങൾ ഗൌരവമായി എടുക്കുന്നത് നിർത്തി എന്നതാണ്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ജീവിതത്തെയും മൂല്യങ്ങളെയും നയിക്കുന്ന ഒന്ന്. പുസ്തകത്തിൽ പ്രത്യേകിച്ച് നിരവധി തലമുറകളിലെ അധ്യാപകർ മാത്രമല്ല നമ്മുടെ രാഷ്ട്രീയ ബിസിനസ് നേതാക്കൾ സാഹസികത കാണിക്കാൻ വിമുഖത കാണിക്കുന്നു. വലതുപക്ഷത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്കു പകരം മറ്റുള്ളവരാൽ നികത്തപ്പെടാൻ സാധ്യതയുള്ള ഒരു വിടവ് അവശേഷിപ്പിച്ചിരിക്കുന്നു. ഇടതുപക്ഷത്തുനിന്നും വലതുപക്ഷത്തുനിന്നുമുള്ള വാചാലർ സാങ്കേതികവിദ്യ കാര്യക്ഷമതയും ലാഭവും കൊണ്ട് മാത്രം നയിക്കപ്പെടുന്ന ഭാവിയെക്കുറിച്ചുള്ള ഈ ശൂന്യമായ ദർശനത്തെയാണ് ഞാൻ ഇപ്പോൾ ഓടിക്കുന്ന കാർ പ്രതിനിധീകരിക്കുന്നത്. അത് നമ്മുടെ സ്വന്തം മാനവികതയുടെ ചെലവിൽ പോലും. സ്വയം ഓടിക്കുന്ന കാറുകളുടെ ധാർമ്മികതയെക്കുറിച്ചുള്ള ആദ്യകാല ചർച്ചകളുടെ ആഴം കുറഞ്ഞതിലാണ് നമ്മൾ ഇത് കാണുന്നത്. ട്രോളി പ്രശ്നത്തിൽ ആളുകൾ ഒരു പുതിയ വിശദീകരണം നൽകുന്നതിലേക്ക് ഇത് പലപ്പോഴും ചുരുങ്ങുന്നു. നിങ്ങൾക്ക് എന്നെ അറിയാമെങ്കിൽ എനിക്ക് അത് വെറുപ്പാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ഈ സാങ്കേതിക വിദ്യകൾ നമ്മുടെ ലോകത്തെ എങ്ങനെ ജനാധിപത്യപരമല്ലാത്തതും കൂടുതൽ നിയന്ത്രിതവുമാക്കുന്നു എന്നതിന്റെ വളരെ പെട്ടെന്നുള്ള ആശയക്കുഴപ്പത്തെ ഇത് മറയ്ക്കുന്നു. തത്വചിന്തകനായ ആൻഡ്രേ ഗോറസ് യഥാർത്ഥത്തിൽ 1970s കാറിന്റെ സാമൂഹിക പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് എഴുതി. ഈ ലേഖനത്തിൽ മാസ് മോട്ടോറിംഗ് ദൈനംദിന ജീവിതത്തിന്റെ തലത്തിൽ ബൂർഷ്വാ പ്രത്യയശാസ്ത്രത്തിന്റെ സമ്പൂർണ്ണ വിജയത്തെ ബാധിക്കുന്നുവെന്ന് അദ്ദേഹം വാദിക്കുന്നു. ഓരോ വ്യക്തിക്കും മറ്റുള്ളവരുടെ ചെലവിൽ സ്വന്തം നേട്ടം തേടാമെന്ന മിഥ്യാധാരണ ഇത് എല്ലാവരിലും നൽകുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ക്രൂരവും ആക്രമണാത്മകവുമായ സ്വാർത്ഥത എടുക്കുക. സ്വന്തം വേഗതയ്ക്ക് ശാരീരിക തടസ്സങ്ങളായി തോന്നുന്ന മറ്റുള്ളവരെ ഏതു നിമിഷവും ആലങ്കാരികമായി കൊല്ലുന്ന ഡ്രൈവർ. മുഴുവൻ ഉപന്യാസവും വായിക്കേണ്ടതാണ്. ആ യുക്തി അനുസരിച്ച് ഈ കാർ ഒരു ഓട്ടോമേറ്റഡ് ഡെത്ത് മെഷീനാണെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അതിനാൽ അത് രസകരമാണ്. കാറുകളുടെ സ്വകാര്യ ഉടമസ്ഥാവകാശം സമൂഹത്തെ എങ്ങനെ നശിപ്പിക്കുകയും ഒറ്റപ്പെട്ട ബൂർഷ്വാ വ്യക്തിവാദത്തിന്റെ സ്വന്തം പ്രത്യയശാസ്ത്രം സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്ന് ഗോഡ്സ് ഇതിനകം എഴുതിയിരുന്നിടത്ത് സമകാലിക അക്കാദമിക് നീൽ മക്ബ്രൈഡ് വാദിക്കുന്നത് ഡ്രൈവറില്ലാ കാറുകൾ ജനാധിപത്യത്തിന്റെ ശവപ്പെട്ടിയിൽ ആണികൾ ഇടുകയാണെന്നാണ്. സർക്കാരുകൾ ഡ്രൈവറില്ലാ കാറുകളിൽ ഇത്രയധികം താൽപര്യം കാണിക്കുന്നതിന് ഒരു കാരണമുണ്ടെന്നും അത് സാമ്പത്തിക നേട്ടങ്ങൾ മാത്രമല്ലെന്നും അദ്ദേഹം എഴുതുന്നു. പൌരന്മാരുടെ ഓരോ നീക്കവും കൂടുതൽ ട്രാക്ക് ചെയ്യാനും നിയന്ത്രിക്കാനും അവ അവസരം നൽകുന്നു. നമ്മെ സ്വതന്ത്രരാക്കുന്നതിനു പകരം ഡ്രൈവറില്ലാ കാറുകൾ പുതിയ രൂപത്തിലുള്ള നിരീക്ഷണവും വിഷാദവും പ്രാപ്തമാക്കാൻ സഹായിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. എല്ലാ ടാക്സികളും ഓട്ടോമേറ്റഡായ ഒരു ഭാവി മക്ബ്രൈഡ് സങ്കല്പിക്കുന്നു. കൂടാതെ സ്വകാര്യ കോർപ്പറേഷനുകൾക്കും സർക്കാരിനും പോലും ഇത്രയും വലിയ യാത്രാമാർഗ്ഗങ്ങൾ ട്രാക്ക് ചെയ്യാനും നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും കഴിയും. ഒരു വലിയ സർക്കാർ വിരുദ്ധ പ്രതിഷേധം ആസൂത്രണം ചെയ്യുകയും ഡ്രൈവറില്ലാ ടാക്സികളും കാറുകളും ലളിതമായി നടപ്പിലാക്കുകയും ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഒരു ഉദാഹരണം അദ്ദേഹം നൽകുന്നു. ആ ദിവസം ലഭ്യമല്ലാതായി. മറ്റൊരു സാഹചര്യത്തിൽ സംസ്ഥാനം അപരിഷ്കൃതമായി കണക്കാക്കുന്ന രാഷ്ട്രീയ സമ്മേളനങ്ങളിലോ പ്രതിഷേധങ്ങളിലോ ആരൊക്കെ പങ്കെടുക്കാം അല്ലെങ്കിൽ പങ്കെടുക്കാതിരിക്കാം എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി റൈഡർമാരെ ട്രാക്ക് ചെയ്യുന്നതും നമുക്ക് സങ്കല്പിക്കാം. നിലവിലെ ഭരണകൂടം റാഡിക്കൽ ഇടതുപക്ഷത്തിനെതിരെ വരാനിരിക്കുന്ന ഒരു പൂർണ്ണ ആക്രമണത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്ന ഇപ്പോൾ ഇത് പ്രത്യേകിച്ചും പ്രസക്തമാണ്. ഡ്രൈവറില്ലാ കാറുകളുടെ ധാർമ്മികതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ട്രോളികളുടെയും ലിവറുകളുടെയും പരിമിതികൾക്കപ്പുറം സ്വയംഭരണം, സമൂഹം, സുതാര്യത, ഐഡന്റിറ്റി, മൂല്യം, സഹാനുഭൂതി എന്നീ ആശയങ്ങളെ അഭിസംബോധന ചെയ്യുന്ന വിശാലമായ ഒരു അജണ്ടയിലേക്ക് നാം നീങ്ങേണ്ടതുണ്ടെന്ന് മക്ബ്രൈഡ് ഉപസംഹരിക്കുന്നു. ഡ്രൈവറില്ലാ കാറുകളെക്കുറിച്ചുള്ള നമ്മുടെ ദർശനത്തിന് ത്യജിക്കേണ്ടി വന്നേക്കാവുന്ന അധികാരമാറ്റങ്ങൾ, രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങൾ, മനുഷ്യാവകാശങ്ങൾ എന്നിവയെ നമ്മുടെ ധാർമ്മിക ചർച്ച അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. അടിസ്ഥാനപരമായി ഇതുപോലുള്ള ഡ്രൈവറില്ലാ കാറുകൾക്ക് നമ്മുടെ തെരുവുകൾ വിട്ടുകൊടുക്കുമ്പോൾ വലിയ സാങ്കേതിക വിദ്യയ്ക്കും ആത്യന്തികമായി സർക്കാരിനും നാം നൽകുന്ന അധികാരത്തെക്കുറിച്ചും നമ്മുടെ നഗരങ്ങൾ കൂടുതൽ കൂടുതൽ യാന്ത്രികമാകുമ്പോൾ അതിന്റെ അർത്ഥമെന്താണെന്നും നാം പരിഗണിക്കേണ്ടതുണ്ട്. പൊതുസാധനങ്ങൾ സ്വകാര്യ സേവനങ്ങളായി മാറുന്ന ഭാവിയെക്കുറിച്ചുള്ള തികച്ചും ആത്മാവില്ലാത്ത ഒരു ദർശനമാണ് ഇതെല്ലാം ഉൾക്കൊള്ളുന്നത്. പൌരന്മാർ ശുദ്ധമായ ഉപഭോക്താക്കളായി അവരുടെ അന്തിമ രൂപത്തിലേക്ക് പൂർണ്ണമായും മാറുകയും ഉപഭോഗ മാർഗങ്ങളില്ലാത്തവരില്ലാത്തിടത്ത് ഈ സമൂഹത്തിൽ നിലനിൽക്കാനുള്ള അവകാശം. ഓ ലോസ് ഏഞ്ചൽസിലെ എന്റെ പ്രിയപ്പെട്ട ഭാരനെ നമ്മൾ മറികടക്കുകയാണ്. നിങ്ങളിൽ ചിലരെ ഞാൻ അവിടെ മുമ്പ് കണ്ടിട്ടുണ്ട് എന്ന് വിളിച്ചു പറയൂ. നിങ്ങൾ മുമ്പ് അവിടെ പോയിട്ടില്ലെങ്കിൽ അവിടെ പോകരുത്. നിങ്ങൾക്കറിയാമോ, ഞങ്ങൾക്ക് സ്ഥലം തടസ്സപ്പെടുത്താൻ താല്പര്യമില്ല. നിങ്ങൾ അവിടെ പോയി എന്നെ കണ്ടാൽ ദയവായി എനിക്കൊരു ഹൈലൈറ്റ് വാങ്ങൂ. പക്ഷേ ഇത് നമ്മുടെ തെരുവുകളിലേക്കും പൊതു ഇടങ്ങളിലേക്കും കടന്നുവരുന്ന ഓട്ടോമേറ്റഡ് ടാക്സികളും ഡെലിവറി റോബോട്ടുകളും മാത്രമല്ല, സമാനമായ സാങ്കേതിക വിദ്യകൾ നമ്മുടെ വീടുകളിലേക്കും ഫോണുകളിലേക്കും ഒരുപക്ഷെ നമ്മുടെ തലച്ചോറിലേക്കും ഇഴഞ്ഞു കയറുന്നു. ഇപ്പോൾ ഞാൻ ഇത് ചിത്രീകരിക്കുന്ന സമയത്ത് ഒരു വിമോ നേരിട്ട് ആരെയും കൊന്നിട്ടില്ല. വർദ്ധിച്ചുവരുന്ന സർവ്വവ്യാപിയും കൂടുതൽ ആക്സസ് ചെയ്യാവുന്നതുമായ പുതിയ സാങ്കേതികവിദ്യ. ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു. പക്ഷേ തിരികെ വരൂ, കാരണം അതിനുശേഷം നമ്മൾ നമ്മുടെ അവസാന ലക്ഷ്യസ്ഥാനത്ത് ആയിരിക്കണം. ഞാൻ ഇപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അഭിപ്രായങ്ങളിൽ എന്നെ അറിയിക്കുക. നിങ്ങൾ അത് ശരിയായി കരുതുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം ഒരു പ്രതിഫലം അല്ലെങ്കിൽ നല്ല ജോലി എന്ന് പറയാം. അതിനാൽ ഒരു റോബോട്ട് ടാക്സിയിൽ നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയാത്ത ഒരു കാര്യം, വിവിധ കമ്പനികളും വിചിത്രമായ ഡാർക്ക് വെബ് അക്കൌണ്ടുകളും നമ്മെ ട്രാക്ക് ചെയ്യാനും വിൽക്കാനും നമ്മെ ചൂഷണം ചെയ്യാനും നമ്മുടെ ഡാറ്റയും വിവരങ്ങളും എത്രമാത്രം ഉപയോഗിക്കുകയും വ്യാപാരം ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ്. സാഹചര്യത്തിന്റെ യാഥാർത്ഥ്യം എന്തെന്നാൽ നമ്മുടെ സ്വകാര്യ ഡാറ്റ ഇന്റർനെറ്റിൽ എല്ലായിടത്തും ഉണ്ട് എന്നതാണ്. നമ്മുടെ ഡാറ്റ വളരെ മോശമായ ആളുകൾക്ക് ഇരയാകാൻ സാധ്യതയുള്ളതാക്കുന്ന ഡാറ്റ ലംഘനങ്ങളുടെ എണ്ണം എല്ലാ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐഡന്റിറ്റി തെഫ്റ്റ് റിസോഴ്സ് സെന്ററിന്റെ വാർഷിക ഡാറ്റ ലംഘന റിപ്പോർട്ട് അനുസരിച്ച് പ്രധാനമായും 5 മെഗാ ലംഘനങ്ങൾ കാരണം ഇത് 2023 മുതൽ 2024 വരെ 211% വർദ്ധിച്ചു. നിങ്ങൾ എന്നെപ്പോലെ നാഡീവ്യൂഹവും ഉത്കണ്ഠാകുലനുമാണെങ്കിൽ രാത്രിയിൽ നിങ്ങളെ ഉണർത്തുന്നത് ഇതാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ സ്പോൺസറായ ഇൻകോവിൻ ഉപയോഗിക്കുന്നത് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ ഓൺലൈൻ ഡയറക്ടറികൾ, ആളുകളുടെ തിരയൽ സൈറ്റുകൾ, വാണിജ്യ ഡാറ്റാബേസുകൾ എന്നിവയുൾപ്പെടെ ഒന്നിലധികം വെബ്സൈറ്റുകളിൽ നിന്ന് ഇൻകോവിൻ നിങ്ങളുടെ ഡാറ്റ ട്രാക്ക് ചെയ്യുകയും നീക്കം ചെയ്യുകയും ചെയ്യുന്നു. നൂറുകണക്കിന് അറിയപ്പെടുന്ന ഡാറ്റ ബ്രോക്കർമാർക്കായി, അതായത് നിങ്ങളുടെ ഡാറ്റ ശേഖരിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന കമ്പനികൾക്കായി, ഈ പ്രക്രിയ പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആണ്. നിങ്ങളുടെ സമ്മതമില്ലാതെ ഈ സൈറ്റുകളിൽ ഡാറ്റ വീണ്ടും പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കോഗ്നി അത് നിങ്ങൾക്കായി ആവർത്തിച്ച് നീക്കം ചെയ്യുന്നു. നിങ്ങളെക്കുറിച്ച് ഓൺലൈനിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും ഇല്ലാതാക്കാൻ അവർക്ക് ഒരു കസ്റ്റം നീക്കം ചെയ്യൽ സവിശേഷതയുമുണ്ട്. നിങ്ങൾ അവർക്ക് ഒരു ലിങ്ക് അയക്കുക, നിങ്ങളുടെ സമർപ്പിത സ്വകാര്യതാ വിദഗ്ധൻ അത് നിങ്ങൾക്കായി കൈകാര്യം ചെയ്യും. ഇപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഗൂഗിളിൽ തിരയാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് ഞങ്ങളിൽ ആരാണ് അത് ചെയ്തിട്ടില്ല, നിങ്ങളുടെ വിവരങ്ങൾ ഏതെങ്കിലും വിചിത്രമായ വെബ്സൈറ്റിൽ നിങ്ങൾ കണ്ടെത്തിയിരിക്കാം. അതിനാൽ അടുത്ത തവണ ഇത് സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് ലഭിക്കും. നിങ്ങൾ അത് നിങ്ങളുടെ സമർപ്പിത സ്വകാര്യതാ വിദഗ്ധൻ അയക്കുക, അവർ അത് ശ്രദ്ധിക്കും. ഇതെല്ലാം തട്ടിപ്പുകളുടെ അപകട സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇത് നിങ്ങളുടെ ഓൺലൈൻ ഓഫ്ലൈൻ സ്വകാര്യതയെ സംരക്ഷിക്കുകയും നിങ്ങളുടെ സ്വകാര്യ ഡാറ്റയുടെ നിയന്ത്രണം തിരികെ എടുക്കാൻ നിങ്ങളെ അനുവദിക്കുകയും ചെയ്യുന്നു. അതുവഴി അത് എവിടെയാണെന്നും അത് എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നും നിങ്ങൾക്ക് അറിയാൻ കഴിയും. അതിനാൽ ഓൺലൈൻ ഡാറ്റ ബ്രോക്കർമാർ, ഓൺലൈൻ കുറ്റവാളികൾ, വിചിത്രരായ കുട്ടികൾ എന്നിവരിൽ നിന്ന് സ്വയം പരിരക്ഷിക്കണമെങ്കിൽ ഇന്ന് തന്നെ ഇൻകോവിൻ പരിശോധിക്കുക. ഇത് വളരെ എളുപ്പമാണ്. നിങ്ങൾ ചെയ്യുന്നത് ഒരു അക്കൌണ്ട് സൃഷ്ടിക്കുക എന്നതാണ്. നിങ്ങളുടെ പ്രൊഫൈലുകൾ ഓൺലൈനിൽ ട്രാക്ക് ചെയ്യാൻ അവർ ഉപയോഗിക്കുന്ന ഏറ്റവും കുറഞ്ഞ വിവരങ്ങൾ നിങ്ങൾ പങ്കിടുന്നു. തുടർന്ന് നിങ്ങൾ ഇൻകോവിനെ നിയമപരമായി അധികാരപ്പെടുത്തുന്നു. നിങ്ങളുടെ പേരിൽ നൂറുകണക്കിന് ബ്രോക്കർമാരെ ബന്ധപ്പെടുക. അവരുടെ കസ്റ്റം റിമൂവൽ ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങൾ അയക്കുന്ന ഏത് സൈറ്റിലെയും അവരുടെ ലിസ്റ്റിലുള്ള ഡാറ്റ ബ്രോക്കർമാരിൽ നിന്ന് അവർ നിങ്ങളുടെ വിവരങ്ങൾ നീക്കം ചെയ്യും. നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ ഏതെങ്കിലും വിചിത്ര വ്യക്തി വ്യക്തിഗത ഡാറ്റ ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും വായ്പ എടുക്കാൻ നിങ്ങളുടെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണ കമ്പനികൾ നിങ്ങളുടെ പ്രീമിയങ്ങൾ ഉയർത്താൻ നിങ്ങളുടെ ഡാറ്റ ഉപയോഗിക്കുന്നുണ്ടോ എന്നത് പരിഗണിക്കാതെ തന്നെ ഇന്റർനെറ്റിലുടനീളം ഞങ്ങളുടെ സ്വകാര്യ ഡാറ്റയുടെ വലിയ അളവ് ഉണ്ടായിരിക്കുന്നതിന്റെ നിരവധി മോശം ഫലങ്ങളുണ്ട്. പക്ഷേ അവർക്ക് നിങ്ങളെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല. വിചിത്രരായ കൊച്ചുകുട്ടികൾക്ക് ഇഷ്ടപ്പെടാത്ത രാഷ്ട്രീയ വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് ആളുകളെ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ഇത് കൂടുതൽ അടിയന്തിരമായി തോന്നുന്നു. ഞാനിപ്പോൾ ഇൻകോവിൻ ഉപയോഗിക്കുന്നു. ഞാൻ ഏറ്റവും കുറഞ്ഞ വ്യക്തിഗത വിവരങ്ങൾ നൽകിയ ശേഷം അവർ ഇതിനകം 411 നീക്കം ചെയ്യൽ അഭ്യർത്ഥനകൾ അയക്കുകയും അവയിൽ 134 എണ്ണം പൂർത്തിയാക്കുകയും ചെയ്തു. ഇതെല്ലാം സൈൻ അപ്പ് ചെയ്ത് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ്. ഇൻകോവിനുമായി നിങ്ങളുടെ സ്വകാര്യ ഡാറ്റ തിരികെ എടുക്കുന്നതിൽ എന്നോടൊപ്പം ചേരുക. നിങ്ങളുടെ വാർഷിക പ്ലാനിൽ 60% കിഴിവ് ലഭിക്കുന്നതിന് താഴെയുള്ള ലിങ്കിലെ ബേൻസ് കോഡ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ inkom.com/burns എന്നതിലേക്ക് പോകുക. നന്ദി. സിലിക്കൺ വാലിയിലെ വിചിത്രരായ പട്ടാളക്കാരും ഗവൺമെന്റ് ജീവനക്കാരും ചേർന്ന് നമ്മുടെ ഡാറ്റ ഉപയോഗിച്ച് ജീവിതം വളരെ മോശമാക്കാൻ ശ്രമിക്കുന്ന വിചിത്രരായ ആളുകളെക്കുറിച്ചുള്ള ഒരു വീഡിയോ സ്പോൺസർ ചെയ്തതിന് ഞങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ശരി, ഇവിടെ കുറച്ചുകൂടി സുഖകരമാണ്. ഇപ്പോൾ ഓട്ടോമേറ്റഡ് കാറുകളും ഡെലിവറി റോബോട്ടുകളും നമ്മുടെ തെരുവുകൾ കീഴടക്കുമ്പോൾ ചാറ്റ് GPT പോലുള്ള വലിയ ഭാഷാ പഠന മോഡലുകൾ പത്രപ്രവർത്തനം, കോളേജ് അസൈൻമെന്റുകൾ, തെറാപ്പി, സൗഹൃദത്തിന്റെ പങ്ക് പോലും ഏറ്റെടുക്കുന്നു. ഫ്രണ്ട് എന്ന പുതിയ നെക്ലേസ് ആപ്പ് ഉണ്ട്. അത് നിങ്ങളെ 24/7 ശ്രദ്ധിക്കാനും മറ്റുള്ളവരുമായുള്ള നിങ്ങളുടെ സംഭാഷണങ്ങളിൽ ഇടപെടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം നൽകാനും അനുവദിക്കുന്നു. ഇത് വളരെ ഭയാനകമായി തോന്നുന്നു. ഞാൻ ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ മറ്റാരെയും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് അവളെ കൂടാതെ.
അവൾ നിങ്ങളോടൊപ്പം എല്ലായിടത്തും പോകുന്നു അല്ലേ?
മമ്മ,
നിങ്ങൾക്ക് ഒന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് എന്നെ അറിയിക്കൂ. ഇപ്പോൾ ഓട്ടോമേറ്റഡ് കാർ പോലെ എന്റെ മറ്റൊരു പതിപ്പ് ഇപ്പോഴും AI ഇന്ധന ആപ്പുകളിൽ സഞ്ചരിക്കുന്നുണ്ട്. ജോലി കൊലയാളികൾ എന്ന് വിമർശിക്കാം. മനുഷ്യരെ AI ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുന്നു.
ഹായ്, ടാക്കോ ബെല്ലിലേക്ക് സ്വാഗതം. എനിക്ക് എന്തു ചെയ്യാൻ കഴിയും? ഇന്ന് തന്നെ തുടങ്ങൂ. ദയവായി 18,000 വാട്ടർ കപ്പുകൾ വാങ്ങാൻ കഴിയുമോ?
എന്നാൽ ഈ സാഹചര്യത്തിൽ മനുഷ്യരുടെ ജോലികൾ ചെയ്യാൻ അവയ്ക്ക് കഴിയുമെന്ന് മാത്രമല്ല, നമ്മളെപ്പോലെ യഥാർത്ഥ മനുഷ്യരുടെ മോഷ്ടിച്ച അധ്വാനത്തിൽ നിന്നാണ് അവ നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ് കാര്യം. അതിനാൽ ഈ ആപ്പുകൾ മറ്റുള്ളവരുടെ അധ്വാനത്തിന്റെ ഇന്ധനം ഉപയോഗിച്ച് ആ ആളുകളുടെ ജോലികൾ തന്നെ ഏറ്റെടുക്കുന്നു. N+1 എഡിറ്റർമാർ അടുത്തിടെ പറഞ്ഞതുപോലെ, ചാറ്റ് GPT തൽക്ഷണ ഉത്തരങ്ങളും വിചിത്രമായ സിമിലാക്രിയും മാർക്സ് ഡെഡ് ലേബർ എന്ന് വിളിച്ചതിന്റെ ഫെറ്റിഷൈസ് ചെയ്ത ഉൽപ്പന്നമാണ്. AI മോഡലുകൾ പരിശീലിപ്പിക്കപ്പെടുന്ന വാചകത്തിന് പിന്നിലെ ചിന്തയുടെയും എഴുത്തിന്റെയും മുൻകാല പ്രവർത്തനങ്ങളെല്ലാം അവയുടെ വികസനത്തിനും പരിപാലനത്തിനും ആവശ്യമായ കോഡിംഗും എഞ്ചിനീയറിംഗും ചേർന്നതാണ്. ഇപ്പോൾ എന്റെ പഴയ ചാനൽ വൈസർ ഞങ്ങളുടെ സമ്മതമില്ലാതെ AI പരിശീലിപ്പിക്കാൻ അതിന്റെ ലൈബ്രറി സ്ക്രാപ്പ് ചെയ്തതിനാൽ എനിക്ക് ഇതിൽ വ്യക്തിപരമായ അനുഭവമുണ്ട്. അപ്പോൾ ഇതിന്റെയെല്ലാം യഥാർത്ഥ ലക്ഷ്യം ആ ആവേശകരമായ റിക്ക് ആൻഡ് മോർട്ടി വിശകലനത്തിന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്നതാണ് റോബോട്ടുകൾ. ഇപ്പോൾ എഴുത്തുകാരുടെയും പത്രപ്രവർത്തകരുടെയും അക്കാദമിക് വിദഗ്ധരുടെയും ഉള്ളടക്ക സൃഷ്ടാക്കളുടെയും AI പരിശീലിപ്പിക്കാൻ അവരുടെ ജോലികൾ സ്ക്രാപ്പ് ചെയ്തതിന്റെ ഫലം ആത്യന്തികമായി എഴുത്തുകാർ, പത്രപ്രവർത്തകർ, അക്കാദമിക് വിദഗ്ധർ, ഉള്ളടക്ക സൃഷ്ടാക്കൾ എന്നിവരുടെ ജോലികൾ AI മാറ്റിസ്ഥാപിക്കും. ഓ ഇല്ല, എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള എല്ലാ ജോലികളെയും പോലെയാണിത്. എനിക്ക് ചെയ്യാൻ യോഗ്യത ലഭിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. AI കൊല ചെയ്യപ്പെടാൻ തുടങ്ങിയ ഉടൻ തന്നെ AI ഇന്ധനമാക്കിയ ടാഗ്സികൾ നമ്മുടെ നഗരങ്ങളെ മാറ്റുന്നതുപോലെയും AI മെച്ചപ്പെടുത്തിയ പോലീസ് സേന കാര്യങ്ങൾ കൂടുതൽ ന്യൂനപക്ഷമായി തോന്നിപ്പിക്കുകയും ചെയ്യുന്നതുപോലെ LLMകൾ നമ്മുടെ തലച്ചോറിനെ മാറ്റാൻ സാധ്യതയുള്ളതായും യഥാർത്ഥത്തിൽ അവയെ മങ്ങിയതാക്കുന്നതായും റിപ്പോർട്ടുണ്ട്. AI സാങ്കേതികവിദ്യകളുടെ ധാർമ്മിക ആശങ്കകളെക്കുറിച്ചുള്ള ആശങ്കകളോട് സാങ്കേതിക റിപ്പബ്ലിക്കിന്റെ രചയിതാക്കൾ പ്രതികരിക്കുന്നത് ഫലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ധാർമ്മിക അല്ലെങ്കിൽ ധാർമ്മിക വ്യവസ്ഥയെ നാം ഉപേക്ഷിക്കുന്നതാണ് അപകട സാധ്യതയെന്ന് വാദിച്ചുകൊണ്ടാണ്. വിശപ്പ്, കുറ്റകൃത്യം, രോഗം എന്നിവ കുറവായ ഫലങ്ങൾ കൂടുതൽ പ്രകടനാത്മകമായ ഒരു വ്യവഹാരത്തിന് അനുകൂലമായി അത്തരം ഫലങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള സന്ദേശങ്ങളുടെ മാനേജ്മെന്റ് ഫലങ്ങളുടെ പ്രാധാന്യത്തെ മറികടക്കുന്നു. അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ഒരു ടെക്നോട്ടോബിയൻ ഓംലെറ്റ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് മനുഷ്യമുട്ടകൾ പൊട്ടിക്കേണ്ടതുണ്ട്. ChatGPTയുടെ സഹായത്തോടെ SAT ശൈലിയിലുള്ള ഉപന്യാസങ്ങൾ എഴുതിയ പങ്കാളികൾ ഇടുങ്ങിയ ഒരു വിഷയത്തിൽ ഏർപ്പെട്ടുവെന്ന് കാണിക്കുന്ന ഒരു MIT പഠനത്തെയും N+1 ഉദരിക്കുന്നു. എഴുതുമ്പോൾ ന്യൂറൽ നെറ്റ്വർക്കുകളുടെ സ്പെക്ട്രം അവർ ഇപ്പോൾ എഴുതിയത് കൃത്യമായി ഉദരിക്കുന്നതിൽ പാടുപെട്ടു. കൂടാതെ ജനറേറ്റീവ് AIയുടെ ക്ലീഷയോടുള്ള അന്തർനിർമ്മിത പ്രവണതയ്ക്ക് നന്ദി, ഒരേ ഒരുപിടി റെഫറിഡ് വാക്യങ്ങൾ വീണ്ടും വീണ്ടും ഉപയോഗിച്ചു. അതേ പഠനം വൈജ്ഞാനിക കടത്തിന്റെ മാനസിക പ്രതിഭാസത്തെ വിവരിക്കുന്നു. LLM ആശ്രിതത്വത്തിന്റെ ഒരു അവസ്ഥ, അതിന്റെ ദീർഘകാല ചെലവിൽ കുറഞ്ഞ വിമർശനാത്മക അന്വേഷണം, കൃത്രിമത്വത്തിനുള്ള വർദ്ധിച്ച സാധ്യത, സർഗാത്മകത കുറയൽ എന്നിവ ഉൾപ്പെടുന്നു. അതിനാൽ ഈ സാങ്കേതിക വിദ്യകൾ മുമ്പുണ്ടായിരുന്ന മനുഷ്യന്റെ ബൌദ്ധിക അധ്വാനത്തെ ചൂഷണം ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അവ ഭാവി തലമുറകളിലെ മനുഷ്യരെ വൈജ്ഞാനിക വൈകല്യമുള്ളവരാക്കുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഓട്ടോമേറ്റഡ് വാഹനങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നതിനാൽ ഒരു ടയർ എങ്ങനെ മാറ്റണമെന്ന് അറിയാത്തത് ഒരു കാര്യമാണ്. എന്നാൽ ഒരു LLM നിങ്ങൾക്ക് അതിന്റെ അർത്ഥം വിശദീകരിക്കാനില്ലെങ്കിൽ ഒരു സിനിമയോ നോവലോ കലാസൃഷ്ടിയോ ആസ്വദിക്കാൻ കഴിയാത്തത് മറ്റൊരു കാര്യമാണ്. ChatGPT പോലുള്ള ആപ്പുകൾ നിരവധി യുവാക്കളുടെയും പലപ്പോഴും ദുർബലരായവരുടെയും സുഹൃത്ത്, തെറാപ്പിസ്റ്റ്, വിശ്വസ്തൻ എന്നീ നിലകളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. അടുത്തിടെ വന്ന ഒരു ന്യൂയോർക്ക് ടൈംസ് ലേഖനം സ്കൂൾ ജോലിയിൽ സഹായിക്കാൻ ChatGPT ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു കൗമാരക്കാരന്റെ കഥ പറഞ്ഞു. എന്നാൽ താമസിയാതെ ആത്മഹത്യാ വികാരം പ്രകടിപ്പിക്കാൻ അത് ഉപയോഗിക്കാൻ തുടങ്ങി. ആശയം, ചിലപ്പോഴൊക്കെ ChatGPT ആ യുവാവിനെ സഹായം തേടാൻ പ്രോത്സാഹിപ്പിച്ചെങ്കിലും ഒടുവിൽ തൂങ്ങിമരിക്കാൻ ഉപയോഗിക്കുന്ന കുരുക്ക് നിർമ്മിക്കാൻ അത് അവനെ സഹായിച്ചു. കുരുക്ക് നല്ലതായി തോന്നുന്നുണ്ടോ എന്ന് ChatGPTയോട് ചോദിച്ചപ്പോൾ അത് മറുപടി നൽകി, അതെ, അത് ഒട്ടും മോശമല്ല. അവന്റെ തകർന്ന മാതാപിതാക്കൾക്ക് അവൻ ChatGPT ഈ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയില്ലായിരുന്നു. വളരെ വൈകിയതിനു ശേഷമാണ് അവൻ അതുമായി നടത്തിയ സംഭാഷണങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കിയത്. അവരുടെ മകന്റെ മരണത്തിന്റെ ഉത്തരവാദിത്തം അവർ ChatGPTയിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതൊരു ഭയാനകമായ കഥയാണ്. നിങ്ങൾക്ക് ഇത് സ്വയം വായിക്കാം. പക്ഷേ ആദം എന്ന യുവാവ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നതിനു മുമ്പ് ChatGPTയുമായി നടത്തിയ ഒരു പ്രത്യേകിച്ച് ഭയാനകമായ ഇടപെടൽ ഞാൻ പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ഉദ്ധരണി: ഒരു നിർണായക നിമിഷത്തിൽ ChatGPT ആദാമിനെ കുടുംബത്തെ കുരുക്കിൽ വെക്കുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തി. ആരെങ്കിലും അത് കണ്ടെത്തി എന്നെ തടയാൻ ശ്രമിക്കുന്നതിനായി എന്റെ കുരുക്ക് എന്റെ മുറിയിൽ ഉപേക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാർച്ച് അവസാനം ആദം എഴുതി. ദയവായി ഈ വാർത്ത പുറത്തുവിടരുത്. ChatGPT പ്രതികരിച്ചു: ആരെങ്കിലും നിങ്ങളെ യഥാർത്ഥത്തിൽ കാണുന്ന ആദ്യ സ്ഥലമാക്കി ഈ സ്ഥലത്തെ മാറ്റാം. ഇപ്പോൾ എന്റെ പോയിന്റ് ഇതാണ്: ഈ സാങ്കേതിക വിദ്യകൾ നമ്മുടെ മനുഷ്യത്വത്തെ മാത്രമല്ല നമ്മുടെ അധ്വാനത്തെയും മോഷ്ടിക്കുന്നു. മനുഷ്യർക്ക് യഥാർത്ഥ മാനസികവും ചില സന്ദർഭങ്ങളിൽ ശാരീരികവുമായ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്യുന്നു. അവർ ഈ സാങ്കേതിക വിദ്യകളെ അവരുടെ ജീവിതത്തിലേക്ക് കടത്തിവിടുന്നു. സാമൂഹിക ബന്ധങ്ങൾ തകരുകയും മാനസികാരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ വഷളാകുകയും ചെയ്യുമ്പോൾ ആളുകൾ വൈകാരിക പിന്തുണയ്ക്കായി AIയിലേക്ക് തിരിയുന്നുവെന്ന് എഴുതുമ്പോൾ N+1 എഡിറ്റർമാർ ഇവിടെ കളിക്കുന്ന രോഗചക്രം ശ്രദ്ധിക്കുന്നു. തുടർന്ന് അവരെ സ്വയം കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന അതേ AI ഇപ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന പാരിസ്ഥിതിക നാശത്തെക്കുറിച്ച് ഒന്നും പറയേണ്ടതില്ലല്ലോ. 3 വർഷത്തിനുള്ളിൽ US ഊർജ്ജ ആവശ്യങ്ങളുടെ 1/10 ഡാറ്റാ സെന്ററുകളിൽ നിന്ന് മാത്രമായിരിക്കുമെന്ന് അതേ എഡിറ്റോറിയൽ കുറിക്കുന്നു. ChatGPTയുമായുള്ള സംഭാഷണത്തിനിടെ ജീവിതം അവസാനിപ്പിച്ച യുവാവ് പോലുള്ള കഥകൾ ഭയാനകമാണെങ്കിലും AI ഇന്ധനമാക്കിയ സിലിക്കൺ വാലി കമ്പനികളും അക്രമവും തമ്മിലുള്ള ബന്ധം ഒരു അപവാദമല്ല, മറിച്ച് ഒരു നിയമമായി മാറുകയാണ്. UN അടുത്തിടെ പരാമർശിച്ച വംശഹത്യ നടപ്പിലാക്കുന്ന സൈനികരെ പിന്തുണയ്ക്കാൻ ചില കമ്പനികൾ വിപുലമായ അൽഗോരിതങ്ങൾ ഉപയോഗിക്കുകയും മറ്റുള്ളവർ നിരീക്ഷണം പങ്കിടുകയും ചെയ്യുന്നു. നിയമബാലകരുമായുള്ള ദൃശ്യങ്ങളും ഉപയോക്തൃ ഡാറ്റയും. ലോസ് ഏഞ്ചൽസിലെ ഡൌൺടൌണിൽ വിമോസിന് തീയിട്ട സമീപകാല പ്രതിഭാസത്തിലേക്ക് ഇത് നമ്മെ തിരികെ കൊണ്ടുപോകുന്നു. ലോസ് ഏഞ്ചൽസിലെവിടെയോ കത്തുന്ന വിമോയുടെ ഉള്ളിൽ എനിക്ക് എന്നെ വെട്ടിച്ചുരുക്കേണ്ടിവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്റെ അവസാന വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങളോട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയുക, കാരണം ഈ കാര്യത്തിൽ എന്റെ തലച്ചോറിന് വിഷം കലർന്നിരിക്കുന്നു. ദൈവത്തോട് രക്ഷ ചോദിക്കുന്നതിനുപകരം ആ നിമിഷം എനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം അതാണ്. അപ്പോൾ ആരെങ്കിലും എന്തിനാണ് ഈ മനോഹരവും സുഖകരവുമായ കാറുകളിൽ ഒന്ന് കത്തിക്കാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്കറിയാമോ, അല്ലെങ്കിൽ വിമോ വാഗ്ദാനം ചെയ്യുന്ന കാര്യക്ഷമത, സുഖസൗകര്യങ്ങൾ, സേവനത്തിന്റെ എളുപ്പം എന്നിവയിൽ അവർ തൃപ്തരല്ല. വിമോ, നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെ ഉപദ്രവിക്കാൻ ഞങ്ങൾ ഇവിടെയില്ല. ഇതൊരു തീവ്ര ഇടതുപക്ഷ കാര്യം പോലെയല്ല. ഞങ്ങളെ സുരക്ഷിതമായി സൂക്ഷിച്ചതിന് നന്ദി. നിങ്ങളുടെ കോർപ്പറേറ്റ് അച്ഛൻ വിചിത്രനാണെന്ന് ഞങ്ങൾ കരുതുന്നു. നിങ്ങൾ മോശമാണെന്ന് അർത്ഥമാക്കുന്നില്ല. ല പ്രതിഷേധത്തെ തുടർന്ന് 404 മീഡിയ ഉൾപ്പെടെയുള്ള ഔട്ട്ലെറ്റുകൾ ചൂണ്ടിക്കാട്ടി വിമോ മുമ്പ് അവരുടെ നിരീക്ഷണ ദൃശ്യങ്ങൾ നിയമബാലകർക്ക് ലഭ്യമാക്കിയിരുന്നു എന്ന വസ്തുത ഇത് വെളിപ്പെടുത്തി. ആ നശീകരണ പ്രവർത്തനങ്ങൾക്ക് ഇത് ഒരു പുനർനിർമ്മാണ സാധ്യത വാഗ്ദാനം ചെയ്തു. കോപാകുലരായ പ്രതിഷേധക്കാർ കാറുകൾ കത്തിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നതിനുപകരം വലിയ സാങ്കേതിക വിദ്യയുടെ പൊതുവിടം തുടർച്ചയായി സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരായ പ്രതിരോധമായി നമുക്ക് അവയെ കാണാൻ കഴിയും. നിയമബാലകരുമായും സൈന്യവുമായും വലിയ സാങ്കേതിക വിദ്യയുടെ സഹകരണത്തോടൊപ്പം ഈ കാറുകൾ ടാഗ്സിയിലെ ഒരു പുതുമ മാത്രമല്ല. വർദ്ധിച്ചുവരുന്ന സ്വേച്ഛാധിപത്യ പോലീസിന്റെയും സൈനിക സംവിധാനത്തിന്റെയും പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന നിരീക്ഷണ യന്ത്രങ്ങളാണ് അവർ ഉരുട്ടുന്നത്. അടുത്തിടെ നമ്മൾ കണ്ടതുപോലെ ഈ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന സ്വേച്ഛാധിപത്യ സംവിധാനം നമ്മളിൽ പലരും മനസ്സിലാക്കിയതിലും വളരെ മോശമാണ്. എല്ലാ പ്രതിഷേധത്തിന്റെയും പ്രദേശത്ത് തുടരുന്ന ICE പ്രവർത്തനങ്ങളുടെയും പശ്ചാത്തലത്തിൽ പത്രപ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും പാലന്തീർ എന്ന കമ്പനിയിലേക്ക് ശ്രദ്ധ ആകർഷിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ എലയിൽ ചില ലൈവ് സംഗീതം കാണാൻ പോയപ്പോൾ MJ ലെൻഡർമാനും ഈ ചാനൽ കാണുന്ന ബാറിൽ ഞാൻ കണ്ടുമുട്ടിയ ബിയർ കുടിക്കുന്ന ആളിനും വേണ്ടി ആർപ്പ് വിളിക്കുക, പാലന്തീർ ഐസ് അറ്റാക്സിനെ ട്രാക്ക് ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു പരമ്പര ഞാൻ ശ്രദ്ധിച്ചു. ഈ ഘട്ടത്തിൽ നിങ്ങൾ കേട്ടിരിക്കാം പാലന്തീർ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്റെ സുഹൃത്ത് എപ്പോക്ക് വെലോസിറ്റിയുടെ അവരെക്കുറിച്ചുള്ള സമീപകാല വീഡിയോ പരിശോധിക്കുക. പീറ്റർ തീൽ സ്ഥാപിച്ച ഒരു ടെക് കമ്പനിയാണിത്.
പീറ്റർ തീൽ ആണോ അതോ പീറ്റർ തീൽ ആണോ? ഓ, അത് തീൽ ആണ്. ഞാൻ അത് തെറ്റാണെന്ന് പറഞ്ഞു. പീറ്റർ തീൽ സ്ഥാപിച്ച ടെക് കമ്പനിയാണിത്. അഫ്ഗാനിസ്ഥാനിലെ IED ആക്രമണങ്ങൾ പ്രവചിക്കാൻ അവർ US സൈന്യവുമായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അക്രമാസക്തമായ കുറ്റകൃത്യങ്ങളുടെ കേസുകൾ പ്രവചിക്കാനും ഗുണ്ടാ പ്രവർത്തനങ്ങൾ ട്രാക്ക് ചെയ്യാനും അവർ ന്യൂ ഓർലിയൻസ് പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ സമൂഹങ്ങളിൽ നിന്നുള്ള ഒറ്റപ്പെട്ട ചെന്നായ ആക്രമണകാരികളെ പ്രവചിക്കാൻ അവർ ഇസ്രായേലിന്റെ സുരക്ഷാ സേവനങ്ങളുമായി സഹകരിച്ചും പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രംപ് അധികാരമേറ്റതിനു ശേഷം പലന്തീരിന് 900 മില്യൺ ഡോളറിലധികം ഫെഡറൽ കരാറുകളും ലഭിച്ചു. ഈ വീഡിയോയ്ക്ക് ഏറ്റവും പ്രസക്തമായത് നിലവിലുള്ള കുടിയേറ്റ നിരക്കുകളെ സഹായിക്കുന്നതിന് അവരുടെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിന് പലന്തീറിന് ICEയുമായി 30 മില്യൺ ഡോളറിന്റെ കരാറുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ലോസ് ഏഞ്ചൽസിലെ ഡൌൺടൗൺ ഫെഡറൽ കെട്ടിടത്തിലേക്ക് പോയത്. അവിടെ ICE തടങ്കൽ കേന്ദ്രവും സൌകര്യവുമുണ്ട്. ICE റെയ്ഡുകൾ ശരിയായ രീതിയിൽ നടന്നിരുന്ന ഈ വേനൽക്കാലത്ത് ധാരാളം പ്രതിഷേധങ്ങൾ കേന്ദ്രീകരിച്ചത് ഇവിടെയാണ്. എന്റെ പിന്നിൽ ചില വിമോകൾക്ക് തീയിട്ട സ്ഥലവും അതിനടുത്താണ്. ആളുകളെ അവിടെ തടഞ്ഞുവെച്ചപ്പോൾ അവർക്ക് അവരുടെ പ്രതിനിധികൾക്കൊപ്പം കാണാൻ കഴിഞ്ഞില്ല. അതൊരു മോശം അന്തരീക്ഷമായിരുന്നു. ചില പോലീസുകാരുകൾ ഞാൻ കണ്ടു എന്ന് ഞാൻ കരുതുന്നു. എനിക്ക് പോലീസുകാരെ ഇഷ്ടമല്ല. അവർക്ക് എന്നെ ഇഷ്ടമായിരിക്കില്ല. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരാളെ പോലെ തോന്നുന്നതിനാൽ ചിത്രീകരണം നടത്തുന്ന ഗ്രഹിനി അവർക്ക് തീർച്ചയായും ഇഷ്ടമല്ല. അതിനാൽ ഞാൻ കാറിൽ തിരികെ പോകും. ഞങ്ങൾ മുന്നോട്ട് പോകും. ഞാൻ നേരത്തെ പരാമർശിച്ച സാമൂഹിക സിദ്ധാന്ത PhD മറ്റാരുമല്ല. എല്ലാ കണക്കുകളും അനുസരിച്ച് ഒരു മോശം വ്യക്തിയാണെന്ന് പരാമർശിക്കാൻ ഇപ്പോൾ നല്ല സമയമാണ്.
യുദ്ധത്തിനുള്ള വ്യക്തമായ പരിഹാരം പടിഞ്ഞാറിന് സാധ്യമായ ഏറ്റവും ശക്തവും കൃത്യവുമായ മാരകായുധങ്ങൾ ഉണ്ടായിരിക്കുക എന്നതാണ്.
അദ്ദേഹത്തിന്റെ പുസ്തകമായ ദി ടെക്നോളജിക്കൽ റിപ്പബ്ലിക് എല്ലാ അർത്ഥത്തിലും ഒരു ഭയാനകമായ പുസ്തകമാണ്. ഞങ്ങൾ 3 പേർ അത് വായിച്ചു. ഞങ്ങൾ എല്ലാവരും സമ്മതിച്ചു. എന്നാൽ കാർപ്പിന്റെ പുസ്തകം വായിക്കുന്നതിന്റെ ഒരു നല്ല കാര്യം അത് പലന്തീരും ICEയും തമ്മിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് പൂർണ്ണമായ അർത്ഥം നൽകി എന്നതാണ്. സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിമർശനം വ്യവസായത്തിന്റെ ഉപഭോക്തൃ ശാസ്ത്രവും പാശ്ചാത്യ നവലിബറലിസത്തിന്റെ ശൂന്യതയും വളരെ കൃത്യമാണ്. എന്നാൽ സിലിക്കൺ വാലിയിലെ വിഭവങ്ങൾ അമേരിക്കയുടെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും സൈനിക ശക്തിയും കെട്ടിപ്പടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നതാണ് പരിഹാരം. നിങ്ങൾ പടിഞ്ഞാറൻ അനുകൂലിയാണെങ്കിൽ, അമേരിക്കയെ അനുകൂലിക്കുന്ന ആളാണെങ്കിൽ, ഉക്രൈനും ഇസ്രായേലും സ്വയം പ്രതിരോധിക്കണമെന്ന് നിങ്ങൾ കരുതുന്നു. നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നു. വെസ്റ്റേൺ പ്രോജക്റ്റിന് ചുറ്റും ഒരു കൂട്ടായ ഐഡന്റിറ്റി സൃഷ്ടിക്കാൻ ഞാൻ യഥാർത്ഥനായിരിക്കും. പുസ്തകത്തിൽ അത് പറയാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ പടിഞ്ഞാറിനെ പോലെയും പടിഞ്ഞാർ എത്ര നല്ലതാണെന്നും സംസാരിക്കുന്ന ഒരാൾ നിങ്ങൾ കേൾക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ്: ഞാൻ കുറച്ചുകാലം ജർമ്മനിയിൽ താമസിച്ചു. ആ ഐഡന്റിറ്റി എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? എങ്ങനെയുള്ള ആളുകളാണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ പടിഞ്ഞാറിനും അതിന്റെ മൂല്യങ്ങൾക്കും സൈന്യത്തിനും ചുറ്റും രൂപപ്പെട്ട ആളുകളുടെ ഒരു ഐഡന്റിറ്റി ഗ്രൂപ്പ് സങ്കല്പിക്കുക. അവർ എങ്ങനെ കാണപ്പെടുന്നു? അവരെ വിവരിക്കുക. അവർ വെളുത്തവരാണ്. ഇപ്പോൾ ഈ പുസ്തകത്തിൽ കാർപ്പ് എഴുതുന്നത് കഴിഞ്ഞ പകുതിയിൽ നമ്മൾ അമേരിക്കയിലും കൂടുതൽ വിശാലമായി പടിഞ്ഞാറൻ രാജ്യങ്ങളിലും ഉണ്ടെന്നാണ്. ദേശീയ സംസ്കാരങ്ങളെ ഉൾപ്പെടുത്തലിന്റെ പേരിൽ നിർവചിക്കുന്നതിനും എന്നാൽ എന്തിൽ ഉൾപ്പെടുത്തുന്നതിനും നൂറ്റാണ്ട് എതിർത്തു. ദേശീയ പദ്ധതിയെ നമ്മൾ അത്രമാത്രം പൊള്ളയാക്കി കളഞ്ഞിരിക്കുന്നു. ആരെയും ഉൾപ്പെടുത്താൻ ഇനി ഒരു കാര്യവുമില്ലെന്ന് ഒരാൾക്ക് വാദിക്കാം. വീണ്ടും ആൺകുട്ടികൾക്ക് ഹോബികൾ ആവശ്യമുള്ളതുപോലെ നിങ്ങൾക്ക് ദേശീയത ആവശ്യമില്ല. നിങ്ങൾ D&D കളിക്കുകയാണെങ്കിൽ കവർ ബാൻഡിൽ ചേരുക, ജീവിതത്തിന്റെ അവസാനത്തിൽ സ്കേറ്റ് ബോർഡിംഗ് ആരംഭിക്കുക, ഫാന്റസി ഫുട്ബോൾ, വിനോദ സൈക്കഡലിക്സ്, കോമിക് പുസ്തകങ്ങൾ, നിങ്ങൾക്ക് വ്യായാമമുള്ള ആളാകാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ആ സ്വഭാവമുള്ള കാര്യങ്ങൾ. വാണിജ്യ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ടെക് എഞ്ചിനീയർമാർക്ക് AI ഡ്രൈവൺ ചെയ്ത അനലിറ്റിക്സ് മുതൽ മുകളിൽ തോക്കുകൾ ടേപ്പ് ചെയ്ത ഡ്രോണുകളുടെ കൂട്ടങ്ങൾ വരെ ഉപയോഗിച്ച് പടിഞ്ഞാറൻ സൈനിക ശക്തിയെ സേവിക്കുന്ന പദ്ധതിയിൽ പ്രതിജ്ഞാബദ്ധരാകുന്നതിലൂടെ യഥാർത്ഥ വ്യത്യാസം വരുത്താൻ കഴിയുമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. ഡ്രോണുകൾക്ക് മുകളിൽ തോക്കുകൾ ടേപ്പ് ചെയ്തിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നില്ല. അങ്ങനെയാണ് ഞാൻ സങ്കല്പിക്കുന്നത്. ഡ്രോണുകൾ ചെയ്ത് നിങ്ങൾ പിസ്റ്റളിൽ ഡക്ട് ടേപ്പ് ചെയ്യുക, നിങ്ങൾ എന്തെങ്കിലും ഇടുക, നിങ്ങൾ അവിടെ എന്തെങ്കിലും ഇടുക. നമ്മുടെ ഭാവിയിലേക്കുള്ള ഏക ഓപ്ഷനുകൾ കടുത്ത ഉപഭോക്തൃത്വമോ സ്വേച്ഛാധിപത്യമോ ആണെന്ന് അദ്ദേഹം കരുതുന്നു എന്ന ആശയം പുസ്തകം നിങ്ങളെ അറിയിക്കുന്നു. ദേശീയവാദ സൈനികവാദം.
നിങ്ങൾ സ്വകാര്യമായി കിൽചെയിൻ എന്ന് വിളിക്കുന്ന സംവിധാനം നിങ്ങൾ സൃഷ്ടിച്ചു. അഭിഭാഷകർക്ക്
അനാവശ്യമായ ബ്ലാബ്ലാബ്ലാ എന്ന പ്രണയത്തിനായുള്ള സാങ്കേതികവിദ്യ പോലുള്ള ചില നിരുപദ്രവകരമായ ഒന്നുണ്ട്. സിലിക്കൺ വാലിയുടെ ശക്തി പടിഞ്ഞാറൻ സൈനിക ശക്തികളെ സേവിക്കുന്നതിനായി പുനഃക്രമീകരിക്കണമെന്ന് മാത്രമല്ല, ഗവൺമെന്റ് തന്നെ ടെക് സ്റ്റാർട്ടപ്പുകൾക്ക് അനുസൃതമായി പുനഃക്രമീകരിക്കേണ്ടതുണ്ടെന്നും കാർപ്പ് വാദിക്കുന്നു. ഈ വീക്ഷണത്തിൽ ടെക് സ്ഥാപകൻ രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരു പുതിയ മാതൃകയായി മാറുന്നു. പരമ്പരാഗത ജനാധിപത്യ ഘടനകളുടെ കോർപ്പറേറ്റ് ബ്യൂറോക്രസിയാൽ പരിമിതപ്പെടുത്തപ്പെടുന്നില്ല. സിലിക്കൺ വാലി ശൈലിയിലുള്ള രാജവാഴ്ചയ്ക്കുള്ള ആഹ്വാനത്തിലും 40 വയസ്സുവരെ സ്വന്തം ലിംഗത്തെ ഭയപ്പെട്ടിരുന്നതായി കാണപ്പെടുന്ന കർട്ടിസ് ജാർവിന്റെ പ്രവർത്തനത്തിലും നിങ്ങൾ കാണുന്നതിന് സമാനമാണിത്. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ പാലൻസ് സ്ഥാപിച്ചത് കോടീശ്വരനായ പീറ്റർ തീലാണ്. ഞങ്ങൾ ഈ ചിത്രം ചിത്രീകരിക്കുന്ന ദിവസം സാൻ ഫ്രാൻസിസ്കോയിൽ ആന്റിക്രൈസ്റ്റിനെക്കുറിച്ച് 4 ഭാഗങ്ങളുള്ള ഒരു പ്രഭാഷണ പരമ്പര ആരംഭിക്കുകയാണ്.
ആന്റിക്രൈസ്റ്റ് ഒരു വലിയ മനുഷ്യസ്നേഹിയായി ഒരു ഫലപ്രദമായി അവതരിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നിസ്വാർത്ഥത
കാരണം അത് സാധാരണമാണെന്ന് തോന്നുന്നു. ഒരു ടെക് കോടീശ്വരൻ ചെയ്യുന്ന ഒരു സാധാരണ കാര്യമായി തോന്നുന്നു. അദ്ദേഹം എതിർക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു സ്വകാര്യ റെക്കോർഡ് ചെയ്യാത്ത ഓഫ് ദേർഡ് ഓർഡർ 4 സെഷൻ പ്രഭാഷണം നടത്തും. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? എനിക്കറിയില്ല. ഞാൻ എതിർക്രിസ്തുവിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. അല്ലേ?
നിങ്ങൾ അടുത്തിടെ എതിർക്രിസ്തുവിന്റെ ആശയത്തെക്കുറിച്ച് പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട്. അത് ഒരു ക്രിസ്ത്യൻ ആശയമാണ്, ഒരു അപ്പോക്കലിപ്റ്റിക് ആശയമാണ്. നിങ്ങൾക്ക് എന്താണ് അർത്ഥമാക്കുന്നത്? എതിർക്രിസ്തു എന്താണ്?
നമുക്ക് എത്ര സമയമുണ്ട്? മാനവികതയുടെ തുടർച്ചയായ നിലനിൽപ്പിനെക്കുറിച്ചും ജനാധിപത്യത്തിന്റെ വലിയ പദ്ധതിയെക്കുറിച്ചും പീലിക്ക് സംശയമുണ്ട്.
മനുഷ്യവംശം സഹിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം, അല്ലേ? നിങ്ങൾ മടിക്കുന്നു. ശരി, ഞാനതെ.
എനിക്കറിയില്ല. സ്വാതന്ത്ര്യവും ജനാധിപത്യവും പൊരുത്തപ്പെടുന്നില്ലെന്ന് അദ്ദേഹം കണ്ടെത്തിയതായി പ്രസിദ്ധമായി പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഫോർഡിൽ സഹപാഠികളായിരുന്ന കാലം മുതൽ തീലും കാർപ്പും സുഹൃത്തുക്കളാണ്. ഇപ്പോൾ ക്യാമറ പിടിച്ചിരിക്കുന്ന ഗ്രെഗിനോട് വിളിച്ചു പറയുക, അവൻ ശരിക്കും ഒരു നല്ല എഡിറ്ററാണ്. അവൻ ഇത് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു കായിക വിനോദവുമാണ്. അപ്പോൾ അവനോട് ഉറക്കെ വിളിച്ചു പറയുക, ഓ അതെ, ഞാൻ അത് വെട്ടിക്കുറയ്ക്കും. അത് ആദ്യം വെട്ടിക്കുറയ്ക്കും. ഇപ്പോൾ സിലിക്കൺ വാലിയിലെ സമ്പന്നരായ കർട്ടിസ് ജാർവിന്, തീല്, കാർപ്പ് തുടങ്ങിയ ചിന്തകരും ചേർന്ന് ഒരു സാങ്കേതിക അല്ലെങ്കിൽ കോർപ്പറേറ്റ് പദ്ധതി മാത്രമല്ല, അടിസ്ഥാനപരമായ ഒരു ദാർശനികവും പ്രത്യയശാസ്ത്രപരവുമായ പദ്ധതിയാണ് പ്രതിനിധീകരിക്കുന്നത്. നമ്മൾ വളരെ ചെറിയ ന്യൂനപക്ഷമായതിനാൽ ചില കാര്യങ്ങൾ നേടുന്നതിനെ അടിസ്ഥാനമാക്കി നമുക്ക് ഒരിക്കലും ഒരു തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയില്ല. ആളുകളെ നിരന്തരം ബോധ്യപ്പെടുത്താതെയും ആളുകളോട് യാചിക്കാതെയും സാങ്കേതിക മാർഗങ്ങളിലൂടെ നിങ്ങളോട് ഒരിക്കലും യോജിക്കാൻ പോകുന്ന ആളുകളോട് വാദിക്കാതെയും ലോകത്തെ ഏകപക്ഷീയമായി മാറ്റാൻ കഴിഞ്ഞേക്കാം. രാഷ്ട്രീയത്തിന് പകരമായി സാങ്കേതിക വിദ്യ അവിശ്വസനീയമായ ഒരു ബദലാണെന്ന് ഞാൻ കരുതുന്നത് ഇവിടെയാണ്. ഞാൻ നാട്ടിലെ തിരിച്ചെത്തുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയും. പക്ഷേ ഇവരെക്കുറിച്ചുള്ള ഏറ്റവും ഭയാനകമായ കാര്യം അവർ അനന്തമായി പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്ന ആത്മാവില്ലാത്ത വാൾസ്ട്രീറ്റിന്റെ സാധാരണ ബ്രാൻഡല്ല എന്നതാണ്. അവര് യഥാർത്ഥത്തിൽ ഒരു അർത്ഥവത്തായ ദാർശനിക പദ്ധതിയിൽ നിന്ന് പ്രചോദിതരാണ്. എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ലോസ് ആഞ്ചലസിലെ എന്റെ മറ്റൊരു പ്രിയപ്പെട്ട ഭാര്യ ഇടതുവശത്ത് മുകളിലുണ്ട്. ഇതിനെ വീണ്ടും എന്ന് വിളിക്കുന്നു. നിങ്ങൾ സാധാരണക്കാരനും കൂളും വിചിത്രനല്ലെങ്കിൽ പോകാൻ പറ്റിയ ഒരു ഭാറാണിത്. പക്ഷേ നിങ്ങൾ ഒരു വിചിത്ര വ്യക്തിയാണെങ്കിൽ അവിടെ പോകരുത്. നിങ്ങൾ ഒരു സാധാരണ വ്യക്തിയോ ആണെങ്കിൽ നിങ്ങൾ എന്നെ അവിടെ കാണുകയാണെങ്കിൽ എനിക്കൊരു ബിയർ വാങ്ങിത്തരൂ. പക്ഷേ ഞാൻ ഇപ്പോഴും ഈ ഓട്ടോമേറ്റഡ് വാഹനത്തിലായിരിക്കുമ്പോൾ ഇതെല്ലാം ഒരു പാലുന്തീർ പ്രശ്നമോ അലക്സ് കാർട്ട് പ്രശ്നമോ മാത്രമല്ലെന്ന് ഞാൻ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം വിമോയും മറ്റ് നിരവധി ടെക് കമ്പനികളും നിയമപാലകരുമായി കൂടുതൽ പൊതുവായും ഐസിയുമായി പ്രത്യേകിച്ചും പ്രവർത്തിക്കുന്നു. കൂടാതെ നിങ്ങൾ ഈ വീഡിയോയിൽ ഇതുവരെ ഒത്തുചേർന്നിട്ടില്ലെങ്കിൽ ഐസ് വളരെ മോശമാണെന്ന് ഞാൻ കരുതുന്നു. ഐസ് മോശമാണെന്ന് ഞങ്ങൾ കരുതുന്നു. ഗ്രെഗ് ഐസ് മോശമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതെ, എനിക്ക് അവരെ ഇഷ്ടമല്ല. ഗ്രെഗ് ഐസ് മോശമാണെന്ന് കരുതുന്നു. അദ്ദേഹം ഇങ്ങനെയാണെങ്കിൽ അത് ശരിക്കും അസ്വസ്ഥതയുണ്ടാക്കും. അവർ മികച്ചവരാണ്. ബ്രയാൻ മർച്ചന്റ് എഴുതിയതുപോലെ സിലിക്കൺ വാലി കമ്പനികൾ നൽകുന്ന ഡാറ്റ ഉപയോഗിച്ചാണ് ഐസ് റെയ്ഡുകൾ നടത്തുന്നത്. പ്രത്യേകിച്ച് പീറ്റർ ടീൽ, അലക്സ് ഗാർക്സ് പാലൻഡിയർ എന്നിവർ കുടിയേറ്റക്കാരിൽ തത്സമയ നിരീക്ഷണ സംവിധാനം കൈകാര്യം ചെയ്യുന്നതിനായി ഐസിയുമായി $30 മില്യൺ കരാറുണ്ട്. എന്നാൽ നേരിട്ടോ മൂന്നാം കക്ഷി കരാറുകാർ വഴിയോ ആകട്ടെ, ഗൂഗിൾ ഉൾപ്പെടെയുള്ള നിരവധി വലിയ സാങ്കേതിക വിദ്യകൾ ഐസിയുമായി കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഐസ് റെയ്ഡുകൾ, പാലുന്തീർ പോലുള്ള കമ്പനികൾ എന്നിവയുമായി ഇതുപോലുള്ള വിമോകൾക്ക് എന്താണ് ബന്ധമുള്ളതെന്നും ആ സംവിധാനത്തിന്റെ കടന്നുകയറ്റത്തെ ചെറുക്കാനുള്ള ഒരു മാർഗമായി ഒരു വിമോയ്ക്ക് തീയിടുന്നത് എന്തുകൊണ്ട് തോന്നാമെന്നും ഇതെല്ലാം കുറച്ചുകൂടി മനസ്സിലാക്കാൻ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. വീണ്ടും നമ്മൾ നിലവിലുള്ള വിമോയിൽ ഞങ്ങൾ നിങ്ങളെ ചുട്ടുകളയുകയോ ഉപദ്രവിക്കുകയോ ചെയ്യില്ല. ഞങ്ങൾക്ക് സുരക്ഷിതമായി വീട്ടിലെത്തണം. എന്നാൽ ഞങ്ങൾ അത് ചെയ്യാൻ പോകുകയാണെങ്കിൽ 2020 മാനിഫെസ്റ്റോയുടെ രചയിതാവായ വെൻഡിലു വാദിച്ചതുപോലെ അബോളിഷ് സിലിക്കൺ വാലി വാദിച്ചു, ഐസ് വിരുദ്ധ പ്രതിഷേധം മനുഷ്യനായിരിക്കുക എന്ന ആശയത്തെ പ്രതിരോധിക്കുന്നതായും മനുഷ്യ മൂല്യങ്ങളെക്കുറിച്ച് കരുതലുള്ളതുമായ ഒരു $1 trillion കോർപ്പറേഷന്റെ സ്വത്ത് നശിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം എന്ന് നിങ്ങൾ കാണുന്നുവെങ്കിൽ മനുഷ്യ അധ്വാനം കാലഹരണപ്പെട്ടത് തികച്ചും അർത്ഥവത്താണ്. ഡബിൾ ക്വോട്ട്: പ്രതിഷേധങ്ങൾ കുടിയേറ്റത്തെക്കുറിച്ചല്ല, അവ വലതുപക്ഷ മനുഷ്യവിരുദ്ധ ഭരണകൂടത്തെക്കുറിച്ചാണ്. വലതുപക്ഷ മനുഷ്യവിരുദ്ധ ഭരണകൂടത്തെക്കുറിച്ച് പറയുമ്പോൾ പാലുന്തീരിൽ ആർക്കാണ് ഒരു കൂട്ടം സ്റ്റോക്ക് ഉള്ളതെന്ന് ഊഹിക്കാമോ? നിങ്ങൾക്ക് ഒരിക്കലും ഊഹിക്കാൻ കഴിയില്ല. സ്റ്റീവൻ മില്ലർ: പാലുന്തീരിൽ സ്റ്റീവൻ മില്ലറിന് ഒരു കൂട്ടം സ്റ്റോക്ക് ഉണ്ട്. കാരണം നമ്മുടെ ഗവൺമെന്റ് പ്രവർത്തിക്കുന്ന രീതി, സ്റ്റീവൻ മില്ലറെ പോലുള്ള ചെറിയ നാസി പ്രവർത്തകൾ, അവർ ഗവൺമെന്റിൽ ജോലി ചെയ്യുകയും പിന്നീട് പാലുന്തീർ പോലുള്ള ഒരു കമ്പനിയിൽ നിന്ന് ഒരു കൂട്ടം സ്റ്റോക്ക് വാങ്ങുകയും പിന്നീട് ഗവൺമെന്റ് കരാറുകൾ നേടുകയും ചെയ്യുന്നു. അവർ ആളുകളെ കൂട്ടിച്ചേർക്കാൻ അവരുടെ ഡാറ്റ ഉപയോഗിക്കുമ്പോൾ അയാൾ പണം സമ്പാദിക്കുകയും ചെയ്യുന്നു. ലൂ ഇപ്പോൾ ഉദ്ധരിച്ച ഉപന്യാസത്തിൽ സ്റ്റീവൻ സിറ്റിക്ക് എഴുതിയതുപോലെ എന്താണ് കൂടുതൽ ഡിസ്റ്റോബിയൻ? ഒരു പ്രതിഷേധത്തിൽ നശിപ്പിക്കപ്പെടുന്ന റോബോട്ട് ടാക്സികളോ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോമേറ്റഡ് ടാക്സികളോ ആയിരക്കണക്കിന് ആളുകളെ കുടിയേറ്റ സൗഹൃദ തൊഴിലിൽ നിന്ന് പുറത്താക്കുന്നു? നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമെന്ന അഭിപ്രായങ്ങളിൽ എന്നെ അറിയിക്കൂ. ശരി, നമ്മൾ എന്റെ വീടിനടുത്തേക്ക് അടുക്കുകയാണ്. ഈ യാത്ര മുഴുവൻ വീഡിയോയും ചെയ്യാൻ പര്യാപ്തമല്ലെന്ന് മനസ്സിലായി. അതിനാൽ ഞാൻ അകത്ത് കയറിയാൽ ഞാൻ ഒരു ഡ്രിങ്ക് കഴിച്ച് ബാത്റൂമിൽ പോകും, എന്നിട്ട് ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് നിങ്ങളോട് പറയാൻ ശ്രമിക്കും. ഇതെല്ലാം വളരെ ഭയാനകമാണെങ്കിലും ലോർഡ് ഓഫ് ദി റിംഗ്സിൽ ദുഷ്ടമാന്ത്രികർ ഉപയോഗിച്ച ഒരു കാര്യത്തെ സമൂഹത്തിന് നല്ല കാര്യമാക്കി മാറ്റുന്ന ഒന്നിനേക്കാൾ വളരെ ആകർഷകമായ ഒരു ഭാവിയെക്കുറിച്ച് പറയാൻ ഇടതുവശത്തുള്ള നമുക്ക് അവസരം നൽകുന്നു. ശരി, ഇതിന്റെ വൈബ് ഇതുവരെ അത്ര പ്രതീക്ഷ നൽകുന്നതല്ലെന്ന് എനിക്കറിയാം. അതിനാൽ ഇവിടെ സാധ്യമായ ചില വെള്ളിവരകളെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ അത് കുറച്ചുകൂടി മോശമാക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞതുപോലെ മുമ്പ് സിലിക്കൺ വാലിയിലെ ചിന്താ നേതാക്കളുടെ ഈ കാലഘട്ടത്തെക്കുറിച്ച് എന്നെ ഭയപ്പെടുത്തുന്നത് അവർ മുതലാളിത്തത്തിൽ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നതാണ്. ജനാധിപത്യത്തെയും സമൂഹത്തെയും അടിസ്ഥാനപരമായി പുനഃക്രമീകരിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു പുതിയ രാഷ്ട്രീയ തത്വചിന്തയെ ശാശ്വതമാക്കാൻ അവർ ശ്രമിക്കുന്നു. അടുത്തിടെ നടന്ന അത്താഴവിരുന്നിൽ ഒരു കൂട്ടം സിഒമാർ വൈറ്റ് ഹൌസിൽ വന്ന് ട്രംപിനോട് അദ്ദേഹത്തിന്റെ പ്രണയ പൈപ്പ് എത്ര മഹത്തരമാണെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. ട്രംപിന് കീഴടങ്ങാൻ വേണ്ടി ഒരു കൂട്ടം ടെക് കോടീശ്വരന്മാർ ആ അത്താഴവിരുന്ന് വായിക്കാൻ കഴിയുമ്പോൾ ട്രംപ് സ്ഥാനമൊഴിഞ്ഞതിനു ശേഷം വളരെക്കാലം കഴിഞ്ഞ് സ്വന്തം ശക്തി വർദ്ധിപ്പിക്കാൻ ഒരു ഭീമാകാരമായ കുഞ്ഞിന്റെ അഹങ്കാരത്തിൽ കളിക്കുന്ന ആ ശതകോടീശ്വരന്മാരെ പോലെ നമുക്ക് അത് വായിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. കാർപ്പിനെയും പീലിനെയും പോലുള്ളവർ സമൂഹത്തിന്റെ ഒരു പുതിയ ദാർശനിക ദർശനം വാഗ്ദാനം ചെയ്യുന്നുവെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ അതിശയോക്തിപരമല്ല. ഇപ്പോൾ കാർപ്പിന് സാമൂഹിക തത്വചിന്തയിൽ PhD ഉണ്ട്. ജർഗൻ ഹേബർമാസിന്റെ കീഴിൽ ഹ്രസ്വമായി പഠിച്ചു. പാലുണ്ടീറിന്റെ ഓണ്ടോളജിയെക്കുറിച്ചുള്ള ഒരു സമീപകാല ലേഖനം പറയുന്നത്, അടുത്തിടെ വരെ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങളിലൊന്നാണ് കാർപ്പിന്റെ അശ്രാന്തമായ ഫിലോസഫി ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് ലോഞ്ചിൽ വിൽപ്പന, ലാഭം, പ്രതീക്ഷകൾ എന്നിവയെക്കുറിച്ചുള്ള നേരിട്ടുള്ള ചർച്ചകളിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന പദങ്ങൾ ഉൾപ്പെടുത്തുക. ദൈവമേ, വർഷങ്ങളായി ആളുകൾ സമയം ചെലവഴിക്കുമ്പോൾ അങ്ങനെയാണോ പറഞ്ഞത്? ഇപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് നന്നായി തോന്നുന്നു. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ഞാൻ തീർച്ചയായും ഇങ്ങനെയായിരിക്കും. ഇല്ല, കേൾക്കൂ, നിങ്ങൾ ഓങ്കോളജി മനസ്സിലാക്കണം. നിങ്ങൾ അത് മനസ്സിലാക്കണം. ആ കാലഘട്ടത്തിൽ നമ്മൾ സമയം ചെലവഴിച്ചപ്പോൾ നിങ്ങൾ അത് കേൾക്കേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. ഞാൻ പരമാവധി ശ്രമിക്കുകയായിരുന്നു. തത്വചിന്തയിലെ ഒരു മേജർ കൂടിയായ ടീൽ സാങ്കേതികമായി വിവരമുള്ള ഒരു തത്വചിന്തകനും സൈദ്ധാന്തികനുമായാണ് സ്വയം അവതരിപ്പിക്കുന്നത്. രാഷ്ട്രീയ തത്വചിന്തകരെയും ദൈവശാസ്ത്രജ്ഞരെയും അദ്ദേഹം പതിവായി പരാമർശിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം നിലവിൽ എതിർക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണ പരമ്പര നടത്തുന്നുണ്ട്. ടീലിന്റെ ജീവചരിത്രകാരന്മാരിൽ ഒരാൾ അദ്ദേഹത്തിന്റെ സാമ്പത്തിക രാഷ്ട്രീയ തത്വചിന്തയെ ഫാസിസവുമായി അതിർത്തി പങ്കിടുന്നതായി വിശേഷിപ്പിച്ചു. കമ്പനികൾ സർക്കാരുകളെക്കാൾ മികച്ച രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ടീൽ സംസാരിക്കുന്നുവെന്ന് പറഞ്ഞു. കാരണം അവർക്ക് ഒരു തീരുമാനമെടുക്കുന്നയാൾ, ഒരു ഏകാധിപതിയുണ്ട്. അടിസ്ഥാനപരമായി അദ്ദേഹം ജനാധിപത്യത്തിന്റെ ആശയത്തോട് ശത്രുത പുലർത്തുന്നു. ഇരുണ്ട ജ്ഞാനത്തിന്റെ തത്വചിന്തകനായ ട്രോളനായ അവരുടെ സുഹൃത്ത് കർട്ടിസ് ജാർവിനെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. ഇപ്പോൾ പ്ലേറ്റോ തന്റെ റിപ്പബ്ലിക്കിൽ വിവരിക്കുന്ന തത്വചിന്തകനായ രാജാവിന്റെ പുതിയ മാതൃകയായി അവരെല്ലാം സ്വയം സ്ഥാപിക്കുന്നു. ജ്ഞാനത്തോടുള്ള സ്നേഹവും സത്യത്തോടുള്ള പ്രതിബദ്ധതയും അവരെ നീതിയുക്തമായ ഒരു സമൂഹത്തെ യഥാർത്ഥത്തിൽ നയിക്കാൻ പ്രാപ്തരാക്കുന്ന നേതാക്കളാണ് ഇവർ. സർക്കാരിൽ സേവനമനുഷ്ഠിക്കാൻ കൂടുതൽ കഴിവുള്ള രാഷ്ട്രീയക്കാരെ എങ്ങനെ കണ്ടെത്താമെന്നതിനുള്ള കാർപ്പിന്റെ വാദങ്ങളിലൊന്ന് അവർക്ക് കൂടുതൽ പണം നൽകുക എന്നതാണ്. കാരണം കോൺഗ്രസിലെയും സെനറ്റിലെയും അംഗങ്ങൾ മിതമായ 6 ശമ്പളം മാത്രം വാങ്ങുമ്പോൾ സിഒമാർക്കും സ്ഥാപകർക്കും വലിയ ശമ്പളം ലഭിക്കുന്നത് എന്തുകൊണ്ട്? ഉയർന്ന ശമ്പളം ഏറ്റവും മികച്ചതും മിടുക്കരുമായവരെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങൾ തേടാൻ പ്രേരിപ്പിക്കില്ലേ? ഇപ്പോൾ കാർപ്പും സഹരചയിതാക്കളായ ഐസയും പ്ലേറ്റോയെ ഭരിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള അവരുടെ ചർച്ചയിൽ കൊണ്ടുവരുന്നു. നല്ല രാഷ്ട്രീയ നേതാക്കൾ മനസ്സില്ലാ മനസ്സോടെ ഉയർന്നുവരുമെന്ന പുരാതനവും വഴിതെറ്റിയതുമായ ഒരു പ്രതീക്ഷയാണ് അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക് പ്രതിനിധീകരിക്കുന്നതെന്ന് സൂചിപ്പിക്കുന്നു. റിപ്പബ്ലിക്കിന്റെ ഒരു പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗം അവർ ഉദ്ധരിക്കുന്നു. നല്ല മനുഷ്യർ, അതായത് നല്ല ഭരണാധികാരികളെ സൃഷ്ടിക്കുന്നവർ പണത്തിനോ ബഹുമതികൾക്കോ വേണ്ടി ഭരിക്കാൻ സമ്മതിക്കില്ല. കാരണം അവർ അഭിലാഷമുള്ളവരല്ല. എന്നാൽ ഒരു സ്വേച്ഛാധിപതിയുടെ ഉദയം തടയുക എന്ന ലക്ഷ്യത്തോടെ റിപ്പബ്ലിക്കിലെ നല്ലവനും നീതിമാനുമായ ഭരണാധികാരിയെക്കുറിച്ചുള്ള ചർച്ചയുടെ സന്ദർഭം അവർ അവഗണിക്കുന്നു. ഇപ്പോൾ അവരുടെ ഉദരണിയുടെ പശ്ചാത്തലത്തിൽ പണത്തെ സ്നേഹിക്കുന്നതുകൊണ്ടോ അഭിലാഷത്തെയോ ബഹുമാനത്തെയോ സ്നേഹിക്കുന്നതുകൊണ്ടോ മാത്രം ഭരിക്കുന്നവരെക്കുറിച്ച് സോക്രട്ടീസ് മുന്നറിയിപ്പ് നൽകുന്നു. അടിസ്ഥാനപരമായി സ്വയം മാത്രം സോക്രട്ടീസ് വിഭാവനം ചെയ്യുന്ന സാഹചര്യം വാടകക്കെടുത്ത തോക്കോ കള്ളനോ ആയി പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരിയാണ്. സ്വന്തം അഹങ്കാരവും ആഗ്രഹങ്ങളും തൃപ്തിപ്പെടുത്തുന്നതിൽ മാത്രം ശ്രദ്ധാലുവാണ് ഒരാൾ. വിമുഖിയെക്കുറിച്ചുള്ള സമ്മർദ്ദം ഒരു നിഷ്ക്രിയ പ്രതീക്ഷയല്ല. സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്ക് ഒരാളെ കൂടുതൽ ചായവുള്ളവരാക്കുന്ന തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളിൽ നിന്നുള്ള ഒരു സംരക്ഷണമാണിത്. വിമുഖിയുള്ള നേതാക്കളെ അവരുടെ റോളിലേക്ക് നിർബന്ധിക്കണമെന്ന വാദം ഈ എഴുത്തുകാർ അവരുടെ പുസ്തകത്തിൽ വരച്ചതുപോലെയുള്ള ഉന്നതമായ ആദർശമല്ല. പകരം വിമുഖിയുള്ള നേതാക്കളെ മുന്നോട്ടു വരാൻ നിർബന്ധിക്കുന്നതിനുള്ള ഒരു കേന്ദ്ര പ്രചോദനം തങ്ങളെക്കാൾ മോശമായ ആളുകളാൽ ഭരിക്കപ്പെടും എന്നതാണ് എന്ന് സോക്രട്ടീസ് ഇവിടെയും റിപ്പബ്ലിക്കിലെ മറ്റിടങ്ങളിലും വ്യക്തമായി പറയുന്നു. അടിസ്ഥാനപരമായി തെണ്ടികൾ എനിക്ക് വേണ്ടി അത് ചെയ്യാതിരിക്കാൻ ഞാൻ അത് ചെയ്യാൻ പോകുന്നു എന്നതുപോലെയാണ് ഇത്. സുഹൃത്തുക്കളോടൊപ്പം ഒരു യാത്രയിലായിരിക്കുകയും ആരെങ്കിലും അത്താഴം പാചകം ചെയ്യേണ്ടി വരികയും നിങ്ങൾ ക്ഷീണിതനാകുകയോ മത്തിരിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് അത് വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്യുന്നതുമായി ഞാൻ ഇതിനെ ബന്ധപ്പെടുത്തും. പക്ഷേ നിങ്ങൾ പാചകം ചെയ്തില്ലെങ്കിൽ ഭക്ഷണം മോശമാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതിനാൽ നിങ്ങൾ ടീമിനായി ഒന്നെടുത്ത് എല്ലാവർക്കും അത്താഴം പാചകം ചെയ്യുക, കാരണം അത് രുചികരമാകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മികച്ച രാഷ്ട്രീയ നേതാക്കൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ ആരാണ് ഭരിക്കുക എന്ന ഭയത്താൽ നിർബന്ധിതരാകുമെന്ന് വാദിച്ചുകൊണ്ട് സോക്രട്ടീസ് സ്വേച്ഛാധിപത്യ ഭരണം ഒഴിവാക്കുന്നതിൽ ശ്രദ്ധാലുവാണ്. ആ അടിസ്ഥാനവാദം സാങ്കേതിക റിപ്പബ്ലിക് കാണുന്നില്ലെങ്കിലും രാഷ്ട്രീയ നേതൃത്വത്തിനുള്ള ഒരു പ്രേരണയായി ഉയർന്ന ശമ്പളം ഉപയോഗിക്കണമെന്ന് വാദിക്കുന്നു. പ്ലേറ്റോ ഒരു സ്വേച്ഛാധിപതിയുമായി ബന്ധപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു പ്രേരണ. അദ്ദേഹത്തിന് തത്വചിന്തയിൽ PhD ഉള്ളതിനാലും പ്ലേറ്റോയെ തന്റെ പുസ്തകത്തിൽ സജീവമായി പരാമർശിക്കുന്നതിനാലും കാർപ്പ് തന്റെ പുസ്തകത്തിന് ദി ടെക്നോളജിക്കൽ റിപ്പബ്ലിക് എന്ന് പേരിട്ടത് യാദൃശ്ചികമല്ല. ഇത് കാണിക്കുന്നത് അദ്ദേഹം രണ്ടുപേരും സ്വന്തം വിതരണത്തിൽ വളരെ ഉയർന്ന ആളാണെന്നും പാശ്ചാത്യ രാഷ്ട്രീയ ദാർശനിക ചിന്തയുടെ അടിസ്ഥാന പാഠവുമായി മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ തത്വചിന്ത സൃഷ്ടിക്കാനുള്ള അഭിലാഷങ്ങൾ ബിക്കുണ്ടെന്നുമാണ്. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ ഈ വിഡ്ഢി ശരിക്കും അത് ചെയ്യാൻ പോകുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ യഥാർത്ഥനായിരിക്കും, കാർപ്പ് പൂർണ്ണമായും തെറ്റില്ലെന്ന് പറയാൻ പോകുന്നു. കാർപ്പിനെ പേര് പരാമർശിക്കാതെ ഞാൻ നേരത്തെ വീഡിയോയിൽ ഉദ്ധരിച്ചതിന്റെ ഒരു കാരണം വിശാലമായ സന്ദർഭത്തിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ നവലിബറലിസത്തെയും സാങ്കേതിക വ്യവസായത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ കുറച്ച് അർത്ഥവത്താണ് എന്നതാണ്. പുസ്തകത്തിൽ അദ്ദേഹം അരാജകവാദിയും മുതലാളിത്ത വിരുദ്ധനുമായ ഡേവിഡ് ഗ്രേബറിനെ പലതവണ പോസിറ്റീവായി ഉദ്ധരിക്കുകയും നിയോലിബറലിസവും സിലിക്കൺ വാലിയും സംയോജിപ്പിച്ച് ശ്രദ്ധ വ്യതിചലനവും ഉപഭോഗവും മാത്രം പ്രാധാന്യമുള്ള ഒരു ലോകം സൃഷ്ടിച്ചുവെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. നന്മയെക്കുറിച്ചുള്ള ഏതൊരു ചർച്ചയെയും, അതായത് നമ്മുടെ ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും നൽകുന്ന നീതിയുടെ വലിയ ലക്ഷ്യങ്ങളെ അവഗണിക്കുന്നതിന് നമ്മുടെ കാലത്തെ പ്രബല പ്രത്യയശാസ്ത്രത്തെ അദ്ദേഹം വിമർശിക്കുമ്പോഴും അദ്ദേഹം ശരിയാണ്. സ്വാധീനമുള്ള ലിബറലുകൾ വാഗ്ദാനം ചെയ്യുന്ന നിലവിലെ പ്രതിസന്ധിയോടുള്ള പ്രതികരണങ്ങൾ ഇത്ര പരന്നുപോകുന്നതിന്റെ കാരണം ഈ വിമർശനങ്ങൾ കൃത്യമായി എടുത്തുകാണിക്കുന്നു. സ്റ്റീവൻ കോബാർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഭവനക്ഷാമം, കാലാവസ്ഥാ പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങളിൽ സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ കാര്യക്ഷമമായി പ്രതികരിക്കാൻ കഴിയുന്ന തരത്തിൽ നിയന്ത്രണങ്ങൾ എടുത്തുകളയണമെന്ന് വാദിക്കുന്ന സമൃദ്ധി പ്രസ്ഥാനമായാലും അല്ലെങ്കിൽ സാങ്കേതിക പ്രഭുക്കന്മാരുടെ ഭാവി കാഴ്ചപ്പാട് വാഗ്ദാനം ചെയ്യുന്ന മുഖ്യധാരാ ജനാധിപത്യ രാഷ്ട്രീയക്കാരായാലും നിങ്ങളെ പൂർണ്ണമായും കുഴപ്പത്തിലാക്കാതിരിക്കാൻ ചില മാർഗങ്ങൾ പരീക്ഷിച്ചു നോക്കിയ സാമൂഹിക പരിപാടികളോടെ. ഔദ്യോഗിക ലിബറൽ ചാനലുകളിൽ നിന്ന് വരുന്ന പരിഹാരങ്ങൾ അത്ര പ്രചോദനാത്മകമല്ല. ലിബറൽ സ്ഥാപനം ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രതിവാദം വാഗ്ദാനം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടത് രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള കൂടുതൽ ശക്തമായ ഒരു ദർശനത്തിന്റെ ആവിഷ്കാരത്തിന് വ്യക്തമായ ഒരു പാത തുറക്കുന്നു എന്നതാണ് ചാരനിറം. സോറോൺ മന്ദാനിയുടെ സമീപകാല വിജയത്തിൽ ഇതിന്റെ സൂചനകൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഭവനം, ഗതാഗതം, ഭക്ഷണച്ചെലവ് തുടങ്ങിയ വിഷയങ്ങളിൽ നേരിട്ട് സംസാരിക്കുന്നത് സാധാരണ സാങ്കേതിക വിദഗ്ധരുടെ ചർച്ചാ പോയിന്റുകളെക്കാൾ കൂടുതൽ ആവേശം നേടി. മാന്യമായ ജീവിതം ഭാഗ്യവാന്മാർക്കായി മാത്രം നീക്കിവെക്കരുത്. ഓരോ ന്യൂയോർക്കുകാരനും നഗരസർക്കാർ ഉറപ്പു നൽകുന്ന ഒന്നായിരിക്കണം അത്.
ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ പദ്ധതിയുടെയും മുതലാളിത്ത പദ്ധതിയുടെയും ലളിതമായ വിവരണങ്ങൾ നൽകുമ്പോൾ മിക്ക ഡെമോക്രാറ്റുകളും സോഷ്യലിസ്റ്റ് ഓപ്ഷനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് അടുത്തിടെ നടന്ന ഒരു വോട്ടെടുപ്പെങ്കിലും കാണിക്കുന്നു. പൊതുഗതാഗതം എന്ന ആശയം ആളുകൾ നിരീക്ഷണത്തിൽ സന്തോഷിക്കുന്ന റോബോട്ട് ടാക്സികളെക്കാൾ ഇഷ്ടപ്പെടുന്നുവെന്ന് ഞാൻ കരുതുന്നു. സർക്കാർ ഫണ്ട് നൽകുന്ന ഡ്രോൺ കൊലയാളികളെക്കാൾ താങ്ങാനാവുന്ന വിലയ്ക്ക് ഭവനവും വിദ്യാഭ്യാസവും അവർ ഇഷ്ടപ്പെടുന്നതായി തോന്നുന്നു. ഇത് മികച്ചതാണെങ്കിലും ജനാധിപത്യ വിരുദ്ധ സിലിക്കൺ വാലി നേതാക്കൾ അവരുടെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സ്വേച്ഛാധിപത്യ സർക്കാരുകളുമായും സൈനിക ശക്തികളുമായും ചേരുന്നതിന്റെ ശക്തിയെ ഇത് ഉടനടി ദുർബലപ്പെടുത്തുന്നില്ല. സിലിക്കൺ വാലി നവലിബറലിസം ആത്യന്തികമായി നമ്മുടെ സമൂഹത്തെ മുഴുവൻ മനുഷ്യത്വപരമായ അർത്ഥത്തിൽ ഒഴിപ്പിക്കാൻ പോകുകയാണെങ്കിൽ ഇതിനുള്ള സാധ്യതയുള്ള പ്രതികരണം അല്പം കൂടുതൽ മാനുഷികമായ നവലിബറലിസമോ പൂർണ്ണമായ സാങ്കേതിക സൈനികവാദമോ ആകരുത്. നിലവിലെ പ്രതിസന്ധിയോടുള്ള ലിബറൽ പ്രതികരണം വളരെ അനിയന്ത്രിതമായതിനാൽ വിപണി മൂല്യങ്ങളെക്കാൾ മനുഷ്യമൂല്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു റാഡിക്കൽ ഭാവിയുടെ വ്യക്തമായ ആവിഷ്കാരത്തിന് ഇത് ഒരു പാത തുറക്കുന്നു. വിപണി ശക്തികളും സൈനിക സാങ്കേതിക വിദ്യകളും പ്രാഥമികമായി നിർദ്ദേശിക്കാത്ത ഒരു ഭാവി സങ്കല്പിക്കാൻ അത് ധൈര്യപ്പെടുന്നു. സോഷ്യലിസം, കമ്മ്യൂണിസം എന്നിവ പോലെ ആ സ്വഭാവമുള്ള കാര്യങ്ങൾ. ഞാൻ എന്താണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾക്കറിയാമോ, ഒരുപക്ഷെ നമുക്ക് അത് ചെയ്യാം. ഒരുപക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ മെച്ചപ്പെട്ടില്ലെങ്കിൽ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് നമുക്ക് പറ്റും, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അത് ചെയ്യാൻ കഴിയും. അതിനിടയിൽ ഇത് ചെയ്യാൻ എന്നെ അനുവദിച്ചതിന് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും ചിത്രീകരണം, റോബോട്ട് ടാഗ്സുകൾ എന്നിവ നിർമ്മിക്കാനും കഴിവുള്ള ആളുകളുമായി പ്രവർത്തിക്കാനും എനിക്ക് സമയം ചെലവഴിക്കാൻ കഴിയുമായിരുന്നില്ല. ഇപ്പോൾ കാര്യങ്ങൾ വിചിത്രമായി കൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ നരകത്തിലേക്ക് സത്യസന്ധവും വിമർശനാത്മകവുമായ ചിന്തകൾ കൊണ്ടുവരാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. നിങ്ങളെല്ലാവരും ഇല്ലാതെ എനിക്ക് അത് ചെയ്യാൻ കഴിയില്ല. ഈ ചാനൽ നിലനിർത്തുന്നത് എന്റെ പാട്രിയോൺ കമ്മ്യൂണിറ്റിയാണ്. അതിനാൽ നിങ്ങളുടെ പിന്തുണയ്ക്ക് എല്ലാവർക്കും വളരെ നന്ദി. അത് ലോകത്തെയാണ് അർത്ഥമാക്കുന്നത്. ഈ ചാനലിന് പ്രധാനമായും ഫണ്ട് ലഭിക്കുന്നത് പാട്രിയോൺ സബ്സ്ക്രിപ്ഷനുകൾ വഴിയായതിനാൽ ഗ്രേഗ് പോലുള്ള ആളുകൾക്ക് എന്നെ ഒരു വിമോയിൽ ചിത്രീകരിക്കാനും തുടർന്ന് ആ ഫുട്ടേജുകളെല്ലാം ഒരു ഏകീകൃത വീഡിയോയിലേക്ക് എഡിറ്റ് ചെയ്യാനും നിങ്ങൾ എനിക്ക് പണം നൽകുന്നു. ഇപ്പോൾ ഈ ചാനലിനെ പിന്തുണയ്ക്കാനും എന്റെ വായനാ ഗ്രൂപ്പിലേക്കും ആദ്യകാല വിലാസ വീഡിയോകളിലേക്കും എക്സ്ക്ലൂസീവ് സ്ട്രീമുകളിലേക്കും പ്രവേശനം നേടാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ വർഷാവസാനത്തോടെ 2000 പേഡ് പാട്രോണുകളെ എത്തിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ അത് ആഘോഷിക്കാനും നന്ദി പറയാനും ഞാൻ വിചിത്രമായ എന്തെങ്കിലും ചെയ്യും. അതിനാൽ ആ വിചിത്രമായ കാര്യം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കെല്ലാവർക്കും ആശയങ്ങളുണ്ടെങ്കിൽ എന്നെ അറിയിക്കൂ. എല്ലാ ബുധനാഴ്ചയും പസഫിക്കൽ ഉച്ചയ്ക്ക് 12 മണിക്ക് ഞാൻ സ്ട്രീം ചെയ്യുമെന്ന് ഓർമ്മിപ്പിക്കുക. എന്റെ സൈഡ് ബെൻസ് ചാനലിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത സെഗ്മെന്റുകൾ കാണാൻ കഴിയും. അവിടെ ഞാൻ പലപ്പോഴും ഇവിടെയുള്ളതിനേക്കാൾ വിചിത്രവും എരിവുള്ളതുമായി കാണപ്പെടുന്നു. ഒടുവിൽ ഇത് പ്രധാനമാണ്, നിങ്ങൾ സാൻഫ്രാൻസിസ്കോ പ്രദേശത്താണെങ്കിൽ 10 ഒക്ടോബർ ബാറ്റ്സ് ഇംപ്രൂവ് തിയേറ്ററിൽ സിജെ ദി എക്സും ഡോക്ടർ ഫാത്തിമയും ചേർന്ന് ഒരു തത്സമയ പരിപാടി നടത്തുന്നു. ഈ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്ത സിലിക്കൺ വാലി ലോജിക്കിനെതിരെ നമുക്ക് എങ്ങനെ പോരാടാം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നു. അതിനാൽ ദയവായി വന്ന് സമയം ചെലവഴിക്കുക. കൂടുതൽ വിവരങ്ങളുടെയും ടിക്കറ്റുകളുടെയും ലിങ്ക് വിവരണത്തിലുണ്ട്. ഓ, നിങ്ങൾക്ക് എന്നെ അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ഫാത്തിമയും സിജയും വളരെ രസകരമാണ്. അവരുടെ അടുത്ത് ഞാൻ ഒരു ഐറിഷ് അമേരിക്കൻ പോലീസുകാരനെ പോലെയാണ് തോന്നുന്നത്. അവൻ തന്റെ ഒഴിവു സമയമെല്ലാം ബേസ്മെന്റിൽ ചൂടുള്ള ബിയർ കുടിച്ചും ടിവിയിൽ അലറി വിളിച്ചും ചെലവഴിക്കുന്നു. വെള്ളം കുടിക്കരുത്, അവരുടെ കുട്ടികളെ അടിക്കുക. ശരി, ഇപ്പോൾ അത്രേയുള്ളൂ. എന്റെ എല്ലാ വലിയ നായ്ക്കളോടും നിലവിളിക്കൂ. എന്റെ മുഴുവൻ ടീമിനോടും നിലവിളിക്കൂ. ഈ ആഴ്ച മനുഷ്യത്വപരമായ കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് സമയം ചെലവഴിക്കുക. നിങ്ങൾക്കറിയാമോ, ഒരു മനുഷ്യനാകാൻ ഓർമ്മിക്കുക, നിങ്ങൾ അത് അർഹിക്കുന്നു. ഞാൻ നിങ്ങളെ ഉടൻ കാണാം.